ഇതേ ബുധനാഴ്ച രാത്രിയാകുന്നുവല്ലോ. ദൈവം അനുവദിക്കുന്നതായാൽ ഇന്നലെ വൈകുന്നേരത്തും കൂടെ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നുവല്ലോ, ഈ രാത്രിയിലെ വിഷയം ഭിത്തിയിലെ കൈയെഴുത്ത് ആകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ആഴ്ചക്കണക്കിന് സംസാരിച്ചാലും അതിന്റെ പശ്ചാത്തലത്തെ തൊടാൻ പോലും സാധിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഈ രാത്രിയിൽ ഞാൻ അതിനൊരു സംക്ഷിപ്തം നൽകാൻ ശ്രമിക്കാം. ഇപ്പോൾ ദാനിയേൽ 5-ാം അധ്യായത്തിൽ നിന്നും ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 25-ാം വചനത്തിൽ നിന്നും വായിക്കാം. എഴുതിയിരിക്കുന്ന എഴുത്തു മെനെ മെനെ തെക്കേൽ ഊഫർസിൻ. ഈ വാചനയോടെ കർത്താവ് തന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ആശ്ചര്യപ്പെടുകയാണ്, ഇവിടുത്തെ സൂക്ഷിപ്പുകാരനായ ആ നല്ല സഹോദരൻ വന്ന് ഈ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വിളക്കുകളെ അല്പം പുറകോട്ട് തിരിച്ചു വയ്ക്കട്ടെ. അതിന്റെ കിരണങ്ങൾ ഈ ദിക്കിലേക്ക് വീശുവാൻ തക്കവണ്ണം വളരെ ദയവായി നിനക്ക് നന്ദി. ശ്രോതാക്കളെ എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഞാൻ ആരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആളിന്റെ മുഖം എനിക്ക് നോക്കണം. അത് കൂടുതലും ആൾക്കാരോട് നേരിട്ടുള്ള സമ്പർക്കം പോലെയാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഈ രാത്രിയിൽ നാം നമ്മുടെ കർത്താവിനെ വിശ്വസിക്കുകയാണ്. എനിക്കുള്ള സമയം എടുക്കേണ്ടതിനും ഈ വിഷയത്തിന്മേൽ സംസാരിക്കേണ്ടതിനുമായി ശ്രമിക്കുകയാണല്ലോ. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഞാൻ അറിയുന്നു. ഇത് ഒരു സുവിശേഷ ഘോഷണത്തിനുള്ള വിഷയമാകുന്നു, ദൈവീയ സൗഖ്യത്തിനുള്ളതല്ല. എന്നാൽ ഇത് ദൈവീയ സൗഖ്യത്തിന്റെ ശ്രേഷ്ഠതയിലേക്കുള്ളതുമാകുന്നു. രോഗം ബാധിച്ച ശരീരം ഈ ഭൂതലത്തിലുള്ള നമ്മുടെ കർത്താവായ യേശുവിന്റെ ആത്മീയ ശരീരമാണെന്ന് ഈ രാത്രിയിൽ ഞാൻ അറിയുന്നു. ദൈവീയ സൗഖ്യം ആവശ്യമാകുന്നതുവരെ വാസ്തവത്തിൽ അത് കീറപ്പെടുകയും നുറുക്കപ്പെടുകയും ചെയ്തു. ഈ രാത്രി നമ്മുടെ വിഷയം ആരംഭമാകുന്നത് ബാബിലോണിലാകുന്നു. സിനാർ ദേശത്തായിരുന്നു ആദ്യമായി ബാബിലോൺ സ്ഥിതി ചെയ്തിരുന്നത്. ഇന്നും അവിടെ തന്നെ ആദ്യമായി അത് ദൈവിക കവാടം, അതായത് ബാബേൽ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. പിന്നീട് അത് കുഴപ്പം എന്നർത്ഥമുള്ള ബാബിലോൺ എന്ന് വിളിക്കപ്പെട്ടു. വേദപുസ്തകത്തിൽ ആദ്യമായി ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്തും അത് കാണപ്പെടുന്നു. വേദപുസ്തകത്തിന്റെ അവസാനത്തിലും, അതായത് വെളിപ്പാട് പുസ്തകത്തിലും അത് കാണുന്നു. അങ്ങനെ അത് വേദപുസ്തകത്തിൽ എല്ലാ ഭാഗത്തിലും കാണപ്പെടുന്നു. അത് ഇന്നും നിലനിൽക്കേണ്ടതാകുന്നു. ഈ ഭൂതലത്തിൽ ഉണ്ടായിരിക്കുന്നതെല്ലാം ഏറെക്കുറെ ആത്മീയ കാര്യങ്ങളിലുമുണ്ട്. ദൈവാത്മാവ് എന്നതുപോലെ സാത്താന്റെ ആത്മാവും ഉണ്ട്. സകല മതവിശ്വാസികളും എന്ന് വേണ്ട, ഇന്ന് ലോകത്തിലുണ്ടായിരിക്കുന്ന മറ്റെല്ലാം തന്നെ ഉൽപ്പത്തിയിൽ നിന്നും ആരംഭിച്ചതാണ്. ഉൽപ്പത്തി എന്നാൽ ആരംഭം എന്നാണ്. മറ്റു പേരുകളിലും മറ്റു രൂപങ്ങളിലുമുള്ള എല്ലാം തന്നെ ഉൽപ്പത്തിൽ ആരംഭിച്ചതായ അതേ ആത്മാവാൽ തന്നെ ആനയിക്കപ്പെടുന്നു. അത് ഒരു മരം വളരുന്നത് പോലെ തന്നെ അത് തലപൊക്കി വരുന്നു, അവസാനം ഒരു ഉച്ചാവസ്ഥ വരെ വളരുന്നു. ദൈവത്തിന്റെ വലിയ ന്യായവിധിയിലേക്ക് വേണ്ടി തന്നെ അവിടെ അവൻ സകലതും ക്രമപ്പെടുത്തുന്നു. ഒരു ആരംഭമുള്ള എല്ലാത്തിനും ഒരു അവസാനവുമുണ്ട്. Just those things which had not a beginning. ഒരു ആരംഭമില്ലാത്തവയ്ക്ക് ഒരു അവസാനവുമില്ല. അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അവസാനം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവന് നിത്യജീവൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ. നിത്യജീവൻ എന്നത് ദൈവത്തിന്റെ സ്വന്തം ജീവന്റെ ഒരു ഭാഗമാകുന്നു. എന്തെന്നാൽ ദൈവം നിത്യനാകുന്നു. സോ എന്ന ഗ്രീക്ക് പദത്തിന് ദൈവത്തിന്റെ ജീവൻ എന്ന് പറയുന്നു. ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്ന സ്ഥലത്തിലെല്ലാം ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകയാൽ ഒരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അവന്റെ ആത്മാവിന് ഒരു മാറ്റം വരുന്നു. അങ്ങനെ അവൻ ദൈവത്തിന്റെ ഒരു പുത്രനാകുവാൻ തക്കവണ്ണം അവൻ ദൈവത്തിന്റെ ഒരു ഭാഗമായി തീരുന്നു. അങ്ങനെ ദൈവം നിത്യനാകുന്നത് പോലെ അവനും നിത്യനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവന്റെ ആത്മീയ ജനനം മൂലം അവൻ ദൈവത്തിന്റെ ഒരു ഭാഗമായി തീരുന്നു. ഹാമിന്റെ പുത്രനായ നിമ്രോദ് എന്ന ദുഷ്ടനാൽ ബാബിലോൺ സ്ഥാപിക്കപ്പെട്ടു. ഒരിക്കൽ ബാബിലോൺ ലോകത്തിന്റെ തലസ്ഥാനമായിരുന്നു. ഈ മഹാനഗരം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിന് ചുറ്റിലുമുണ്ടായിരുന്ന ചെറിയ നഗരങ്ങളെല്ലാം തന്നെ ഈ മഹാനഗരമായ ബാബിലോണിന് കപ്പം, നികുതി മുതലായവ കൊടുത്തിരുന്നു. ഹിസ്ലാപ്സിന്റെ രണ്ട് ബാബിലോണുകൾ തുടങ്ങി അതുപോലുള്ള മറ്റു പല പുരാതന ചരിത്ര പുസ്തകങ്ങളും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുമുള്ള അസാധാരണമായ മതവിശ്വാസ സംഹിതകൾ അവർക്കുണ്ടായിരുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവളുടെ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അവൾ ഭൂതലത്തിൽ പല വിചിത്രമായ മൂലങ്ങളിൽ കാണപ്പെടുകയും അവളിൽ നിന്നും ദേവന്മാരുണ്ടാവുകയും ചെയ്തിരുന്നു. യാക്കോബ് തന്റെ അമ്മായപ്പന്റെ വീട്ടിൽ നിന്നും എടുത്തതായ വിഗ്രഹം അങ്ങനെയുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശമുള്ള ദേവന്മാരുടെ ഉത്ഭവം അങ്ങനെയാകുന്നു. അങ്ങനെ ചെറിയ മതാചാരങ്ങളും അവയിൽ നിന്നുണ്ടായ മതതത്വ സംഹിതകളും നാം ഇന്ന് ലോകത്തിൽ കാണുന്നു. അവയുടെ പ്രകൃതവും ഇന്നത്തെ മതാചാരങ്ങളുടെ പ്രകൃതവും നോക്കുകയാണെങ്കിൽ അത് ഒരേ തരത്തിൽപ്പെട്ട പ്രകൃതമാകുന്നു. ഏറെക്കുറെ ബാബിലോൺ വലിയൊരു ഫലഭൂയിഷ്ഠമായ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്നു. ചുറ്റിലുണ്ടായിരുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾ അതിനെ ജലസേചനം ചെയ്തിരുന്നു. അങ്ങനെ അത് വലിയൊരു കാർഷിക കേന്ദ്രവുമായിരുന്നു. അപ്രകാരം അത് വലിയ ഒരു നഗരമായിരുന്നു. അത് ഏകദേശം 120 മൈലുകൾ ചുറ്റളവുള്ള നഗരമായിരുന്നു. ഓരോ വശത്തും 30 മൈലുകൾ. അങ്ങനെ 120 മൈൽ ചുറ്റളവ് അതിനുണ്ടായിരുന്നു. ബാബിലോൺ നഗരിയുടെ വീതികളെല്ലാം കുറുക്കെ 200 അടിയോളം വീതി ഉണ്ടായിരുന്നതായി അവർ പറയുന്നു. അതിന്റെ മതിലുകളെല്ലാം 80 അടി കനമും മിക്കവാറും 200 അടി ഉയരം ഉള്ളതുമാകുന്നു. ആ മതിലുകൾക്ക് ചുറ്റും അവർ രഥങ്ങളെ കൊണ്ട് ഓട്ടപ്പന്ത് നടത്തുമായിരുന്നു. അതിന്റെ കവാടങ്ങൾ പിച്ചള കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ആ കവാടങ്ങൾക്ക് 200 അടി വീതി ഉണ്ടായിരുന്നു. ആ നഗരത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരവും അതിൽ സിംഹാസനവും സ്ഥാപിച്ചിരുന്നു. ആ നഗരത്തിന്റെ മധ്യേ കൂടി യൂഫ്രട്ടീസ് നദി ഒഴുകിക്കൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അത് ഒരു പൈശാചിക നഗരമായിരുന്നുവെന്ന് കാണാം. എങ്ങനെയെന്ന് വെച്ചാൽ ദൈവത്തിന്റെ നഗരത്തെ പോലെയും സിംഹാസനത്തിന് മുന്നിൽ ജീവജല നദി ഉള്ളതുപോലെയും ഇത് രൂപം കൊണ്ടിരുന്നു. ഈ നഗരത്തിന്റെ ചുറ്റും അകലെയായി അവർ വലിയ വലിയ തൂക്കുതോട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ നാളുകളിൽ അത് ഒരു ശക്തിമത്തായ രാഷ്ട്രമായിരുന്നു. ലോകത്തിലെ മറ്റു രാജ്യങ്ങളെല്ലാം അതിന് കപ്പം കൊടുക്കുന്ന ഒരു രാഷ്ട്രമായി ലോകത്തിൽ അത് പെട്ടെന്നുയർന്നു കാണപ്പെട്ടിരുന്നു. ശാസ്ത്രത്തിലും കൂടുതലായി പുരോഗമിച്ച് ശാസ്ത്രത്തിന് അവസാനമായി ഉൽപ്പാദിക്കുവാൻ കഴിഞ്ഞിരുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒടുക്കത്തെ രൂപവൽക്കരണത്തിലുള്ള രഥങ്ങളും അവിടെ ഉണ്ടായിരുന്നു. വളരെ ശക്തിമത്തായ യുദ്ധ ആയുധങ്ങളും നല്ല ഇന ലോഹങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ലോകത്തിൽ വച്ച് അത് മുന്നണിയിൽ കാണപ്പെട്ടിരുന്നു. പിന്നെ ആ മതിൽക്കെട്ടുകളുടെ ഉൾഭാഗത്ത് നാം ഈ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവകാലത്ത് അവിടെ വാണിരുന്നത് ബേൽശസ്സർ രാജാവായിരുന്നു. ബേൽശസ്സർ രാജാവ് തന്നെ നെബുഖദ്നേസർ ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ അത് ഇദ്ദേഹത്തിന്റെ പിതാമഹനായിരുന്നുവെങ്കിലും ഇദ്ദേഹം നെബുഖദ്നേസറിന്റെ അടുത്ത അവകാശിയായി തീർന്നു. ഒന്നുകൊണ്ടുള്ള തല എന്ന നെബുഖദ്നേസറായിരുന്നു ജാതീയ രാഷ്ട്രങ്ങളുടെ തുടക്കമെന്ന് നിങ്ങളിൽ അധികം ആളുകളും അറിയുമായിരിക്കും. അവൻ വളരെയേറെ മൈലുകൾക്കപ്പുറത്തുള്ള ജെറുസലേമിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെയെല്ലാം തടവിലാക്കി തന്റെ രാജ്യത്ത് കൊണ്ടുവന്നു. അവരെ അടിമകളാക്കുകയും ശാസ്ത്രജ്ഞന്മാരാക്കുകയും ചെയ്തു. റഷ്യ ജർമ്മനിക്ക് പോയപ്പോൾ ചെയ്തതുപോലെ തന്നെ. അങ്ങനെ ആ ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടായിരുന്നു അവർ അന്ന് സ്വയം പ്രവർത്തിക്കുന്ന യാന്ത്രിക ബോംബുകൾ തുടങ്ങിയവയെ ഉണ്ടാക്കിയത്. അങ്ങനെ അവരെ തടവുകാരാക്കി കൊണ്ടുവന്നത് കൊണ്ടാണ് ഇവർ ഇന്ന് വളരെ മെച്ചത്തിൽ കാണപ്പെടുന്നത്. അല്ലാതെ അവരെ കൊണ്ട് യാതൊന്നുമില്ലായിരുന്നു. എന്നാൽ നെബുഖദ്നേസർ യഹൂദന്മാരെ കൊണ്ട് ചെയ്തതുപോലെയായിരുന്നു ഇവരും ചെയ്തത്. ദൈവത്തിന്റെ പ്രവാചകനായ ദാനിയേൽ എന്ന് പേരുള്ളവനായ ഒരു നീതിമാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നതായി നാം കാണുന്നു. താൻ അവിടെ ഒരു തടവുകാരനായി കൊണ്ടുവരപ്പെട്ടവനായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആഭിചാരകന്മാർക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടവനായി അവൻ അവിടെ സേവിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിദ്വാൻമാർക്കും മന്ത്രവാദികൾക്കും കൂടെ തന്നെ. നെബുഖദ്നേസറിന്റെ ഭരണകാലത്തായിരുന്നു. ഇപ്പോൾ ബേൽശസ്സർ മുകളിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ഈ ബേൽശസ്സർ ഒരു ദുഷ്ടനും ജാഗ്രത ഇല്ലാത്തവനുമായിരുന്നു. ബാബിലോണിലെ സകലരും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നല്ലൊരു സുരക്ഷിതത്വം അവർക്കവിടെ ഉണ്ടായിരുന്നു.
Once inside those
അകത്തേക്ക് വന്ന കവാടങ്ങൾ അടച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ. 200 അടി പൊക്കവും 80 അടി കനവുമുള്ള മതിലുകളാണ്. ആ മതിലുകളാൽ എന്തുമാത്രം സുരക്ഷിതമാണ് അവർക്കുള്ളതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. എന്നാൽ ഇതൊന്ന് ഓർക്കുവിൻ, ശാസ്ത്രം നിങ്ങൾക്ക് എത്ര തന്നെ സുരക്ഷിതത്വം ഉണ്ടാക്കിയാലും നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ദൈവം അത് കാണുക തന്നെ
ചെയ്യും.
ഒരേ ഒരു സുരക്ഷിതമാണുള്ളത്, അത് ക്രിസ്തുയേശുവിൽ മാത്രം. ലോകത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രമായി നിലകൊള്ളുന്നതാണ് അവരുടെ മുഖ്യത്വം എന്ന് അവർക്ക് തോന്നിയിരുന്നത് പോലെ മാതൃകാപരമായ ആധുനിക സംസ്കാരം നമുക്കാണുള്ളത് എന്ന ഒരു തോന്നൽ ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവിശ്വസനീയമായ അമേരിക്കയ്ക്കുമുണ്ട്. ഒരു തരത്തിൽ ഞാൻ സ്വയം അസ്വസ്ഥനാക്കപ്പെടുന്നുവെങ്കിലും അവർ സ്വീകരിച്ചിരിക്കുന്ന അതേ മനോഭാവം തന്നെയാണ് ഇന്ന് നാമും സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ ഭയപ്പെടുകയാണ്. കാരണം ഏറ്റവും മെച്ചമായ ശാസ്ത്രജ്ഞന്മാരാണ് നമുക്കുള്ളതെന്ന് നാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ വളരെ മെച്ചമായ യന്ത്രത്തോക്കുകളും അണുബോംബുകളും വേഗതയേറിയ വിമാനങ്ങളുമൊക്കെ നമുക്കുള്ളതുകൊണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രമാകിയാൽ ദൈവത്തെ കൂടാതെ തന്നെ നമുക്കൊരു സുരക്ഷിതത്വം ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാക്കാമെന്ന് തോന്നുകയാണ്. ഇതൊരു മനോഹരമായ മാതൃക തന്നെ. ദൈവമോ ഒരിക്കലും മാറുന്നില്ല. പാപത്തിന് നേരെയുള്ള ദൈവത്തിന്റെ പെരുമാറ്റരീതി ഇന്നും അന്നത്തെ പോലെ തന്നെയാകുന്നു. ഒളിച്ചിരിക്കുവാനുള്ള സ്ഥലം നമുക്കിവിടെ ഇല്ല. സുരക്ഷിതത്വം ക്രിസ്തുവിൽ മാത്രമാണുള്ളത്. ആ നഗരത്തെ കടന്നാക്രമിക്കാനുള്ള മാർഗം ലോകത്തിൽ യാതൊരു സൈന്യത്തിനുമില്ലായിരുന്നു എന്നവർക്ക് തോന്നിയിരുന്നത് പോലെയാണ് ഈ നഗരത്തിനും. ആ വലിയ പൊക്കമുള്ള ഭിത്തികളും അവരുടെ ആധുനികപരമായ ഉപകരണങ്ങളുമൊക്കെ പുറമെയുള്ള ലോകത്തെ മാർഗതടസ്സം ചെയ്തു നിർത്തുമെന്ന് അവർക്ക് തോന്നിപ്പോയിരുന്നു. എന്നാൽ ആ അധമമായ മേദ്യ പേർഷ്യ ജനതയ്ക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ ഇവരാകുന്നു. എങ്ങനെയാണ് ഒരു നദിയുടെ അടിത്തറ വളരെ മൈലുകൾ ദൂരം തോണ്ടിക്കൊണ്ടു പോകണമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ആ ഭിത്തികൾക്കടിയിൽ കൂടെ അവർ നടന്നു ചെല്ലുവാൻ തക്കവണ്ണം യൂഫ്രട്ടീസ് നദിക്ക് ഒരു അവസ്ഥാഭേദം വരുത്തി. ഇവർ വളരെ സുരക്ഷിതമാണെന്ന് ഇവർക്ക് തോന്നിയിരുന്നു. എല്ലായ്പ്പോഴും ഇവർക്ക് ഈ രീതിയിൽ തന്നെ തോന്നിയിരുന്നു. അങ്ങനെ കരുതിക്കൊണ്ട് അവർ പാപത്തിന്റെ വെള്ളത്തിൽ നടക്കുകയായിരുന്നു. താൻ സ്വയം പര്യാപ്തനാണെന്ന് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണെന്ന് അവന് തോന്നുമ്പോൾ പാപം അവനെ പിടിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത് പോലെയാണത് കാണപ്പെടുന്നത്. ബാഹ്യമായ യാതൊരു സഹായവും അവർക്ക് ആവശ്യമില്ലെന്ന് സഭയ്ക്കോ രാഷ്ട്രത്തിനോ വ്യക്തിക്കോ തോന്നുമ്പോൾ യഥാർത്ഥമായും പാപം അവരെ ഭരിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. അത്രത്തോളം സാധാരണയിൽ ഭേദമായൊരു ഭാവം ആളുകളിൽ തോന്നുവാൻ തുടങ്ങുമ്പോൾ പാപം അവരിൽ കുടികൊണ്ട് പടർന്നു പിടിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ആ വാതിലുകളെല്ലാം അവർ അടച്ചപ്പോൾ അവർ സുരക്ഷിതമാണെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ദൈവമോ സ്വർഗത്തിൽ നിന്നും താഴോട്ട് നോക്കിയായിരുന്നു. എന്നാൽ പാപം ഏതൊരു രാഷ്ട്രത്തിനും അപമാനം തന്നെ. ഈ രാത്രിയിൽ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്, നമ്മുടെ ഈ ശ്രേഷ്ഠമായ ആയുധങ്ങളെ കൊണ്ടും അണുസംബന്ധമായ നിയന്ത്രണങ്ങളോട് കൂടിയ അന്തർവാഹിനികളെ കൊണ്ടും സെക്കൻഡിന് അല്ലെങ്കിൽ മിനിറ്റിനെങ്കിലും പല 100 മൈലുകൾ പറക്കുന്ന നമ്മുടെ ജെറ്റ് വിമാനങ്ങളെ കൊണ്ടും ശബ്ദമേഖലയെ അവയ്ക്ക് കടക്കുവാൻ കഴിയുമെങ്കിലും നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കലും മറന്നുപോകരുത്. ഇപ്പോൾ കവാടങ്ങളെ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർക്ക് ഇഷ്ടംപോലെ ആഹ്ലാദമായി ജീവിക്കാമെന്ന് അവർ വിചാരിച്ചുപോയി. കാരണം അവർ സുരക്ഷിതരാക്കപ്പെട്ടിരിക്കുകയാണ്. അവർ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രമായിരുന്നു. മറ്റു രാഷ്ട്രങ്ങളെല്ലാം ശാസ്ത്രത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി ഇവരെ നോക്കിയിരുന്നു. പ്രകാരമുള്ളൊരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്കൊരു മദ്യപാനക്കൂത്ത് നടത്താമെന്ന് ആ രാജാവും വിചാരിച്ചിരുന്നു. ഒരു ശ്രേഷ്ഠമായ ഗംഭീര നൃത്തം നടത്തുന്നതിന് അവൻ തീയതി നിശ്ചയിച്ചു. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഇതുവരെയും നടന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു റാക്ക് ആൻഡ് റോൾ എന്ന മദ്യപാന നൃത്തം തന്നെ. അങ്ങനെ അവർ തീയതി നിശ്ചയിക്കുകയും പ്രസിദ്ധരായ ആളുകളെ അതിന് ക്ഷണിക്കുകയും ചെയ്തു. എല്ലാ പട്ടാളക്കാരെയും സൈന്യാധിപന്മാരെയും അവന്റെ എല്ലാ ഭാര്യമാരെയും വെപ്പാട്ടികളെയും ക്ഷണിച്ചു. ഇവിടെ നിയമപരമായി നോക്കുമ്പോൾ വെപ്പാട്ടി എന്നത് അഭിസാരിയ തന്നെ. മനുഷ്യൻ താൻ സ്വയം പര്യാപ്തനാണെന്ന് അവന് തോന്നുമ്പോൾ അവൻ പാപത്തിൽ നീന്തിക്കളിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അവൻ നടത്തുവാൻ പോകുന്ന ആ വലിയ മദ്യപാന കൂത്തിന് അവൻ രുചിച്ചറിഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വീഞ്ഞു കൊണ്ടുവരുവാൻ ഏർപ്പാട് ചെയ്തിരുന്നു. അവർ സുരക്ഷിതരാണെന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു ഹാനിയും ഉണ്ടാവുകയില്ലെന്ന് അവൻ വിചാരിച്ചുപോയി. അങ്ങനെ കൊട്ടാരത്തിന് പുറകിലുണ്ടായിരുന്ന ഉദ്യാനങ്ങളിൽ ഒന്നിൽ വെച്ച് ഈ മദ്യപാന കുത്തു നടത്തുകയായിരുന്നു. വ്യത്യസ്തമുണ്ടായിരുന്നു ആ ഉദ്യാനം. തീർച്ചയായും അതിമനോഹരമായി അത് അലങ്കരിച്ചിരിക്കും. കാക്കാമ്പൊന്നുകളുമൊക്കെ അങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കെ പ്രദർശിനികളായ ബാലികകളും മറ്റനേക സ്ത്രീകളുമൊക്കെ വന്ന് ഭടന്മാരെ സൽക്കരിക്കുകയായിരുന്നു. വിദേശ മദ്യങ്ങളായ അവരുടെ വീഞ്ഞും ബീറും കൊണ്ട് തന്നെ. അത് ഇന്നത്തെ റാക്ക് ആൻഡ് റോൾ നൃത്തത്തിന് ഒരു നല്ല മാതൃകപരമായ നല്ല അടിസ്ഥാനമല്ലായിരുന്നെങ്കിൽ പിന്നെ അത് അവിടെ എങ്ങനെയായിരുന്നിരിക്കുമെന്ന് എനിക്കറിവാൻ പാടില്ല. അതങ്ങനെ തന്നെ, അവയൊക്കെ അവിടെ തയ്യാറാക്കിയിരുന്നു. ഒരു നല്ല മദ്യപാനക്കുത്ത് അവർ അനുഭവിക്കാൻ പോവുകയായിരുന്നു. വളരെയധികം വിവാഹിതരായ സ്ത്രീകളും അവിടെ വന്നിരിക്കണമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അവർ ഭർത്താക്കന്മാരെ ശിശുപാലകരെന്ന വണ്ണം വീട്ടിലിട്ടേച്ചാണ് ഈ കൂത്ത് ആസ്വദിക്കാൻ പോയത്. അതുപോലെ ഒരു അമ്മ രോഗിയായ തന്റെ കുഞ്ഞിനെയും കൊണ്ട് നടക്കുമ്പോൾ മദ്യപാനിയായ ഭർത്താവ് ഈ കൂത്ത് ആസ്വദിക്കുവാൻ പോയിരുന്നു. അത് ഏകദേശം 6:1 മറ്റേതിൽ അരഡസനുമായിരുന്നു ആകുന്നു. ഒരു നല്ല മദ്യപാന കൂത്ത് ആസ്വദിക്കാനായി അവർ മദ്യപിക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ അവിടുത്തെ വാദ്യഘോഷത്താലും സംഗീതത്താലും അവർ ആകർഷിക്കപ്പെട്ടതാണെന്ന് ഞാൻ സങ്കല്പിച്ചുപോയി. 20 താഴെ പ്രായമുള്ള കുട്ടികൾ ഒന്നിനോടൊന്ന് മുട്ടുകയായിരുന്നു. പട്ടാളക്കാരും മദ്യപിച്ച് സ്ത്രീകളെ കൈക്ക് പിടിച്ച് തലയ്ക്ക് മുകളിലോട്ട് എറിയുകയും കസാലകളിൽ ഇരുത്തി ചുംബിക്കുകയും ശബ്ദകോലാഹലം ഉണ്ടാക്കുകയും ചെയ്തു. അവർ സുരക്ഷിതരാണെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലയോ അമേരിക്ക, നിന്റെ മദ്യപാനവും റാക്ക് ആൻഡ് റോൾ നൃത്തവുമെല്ലാം ഈ രാത്രിയിലും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുള്ളൊരു അവസരമാണ് അവർക്കുണ്ടായിരുന്നിരിക്കണം. രാജാവായ ബേൽസസർ ഒരു ആധുനിക എൽവിസ് പ്രസ്ലി എന്ന് ഞാൻ കരുതുന്നു. അവർക്കുണ്ടായിരുന്ന സകല കുസൃതികളും അവൻ ചെയ്തു. ഇങ്ങനെയെല്ലാം അവർ ചെയ്യുമ്പോൾ മരണം വാതിൽക്കൽ വയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ അറിയുന്നില്ല. അങ്ങനെ ആ വിരുന്നുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം ചാഞ്ചാടുകയായിരുന്നു. സാധാരണയായി ഹോളിവുഡുകാരുടെ ആധുനികമായ ടെലിവിഷൻ പ്രക്ഷോഭണം പോലെയുള്ളൊരു ഗംഭീരമായ പശ്ചാത്തലം പോലെ ആയിരുന്നു അത്. ദൈവികമായ വിശ്വാസത്തെക്കുറിച്ച് നല്ല നല്ല ഫലിതങ്ങൾ പൊട്ടിച്ചുടാൻ കഴിയുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഏകദേശം ആർതർ ഗാഡ്ഫ്രേ പോലെയും അല്ലെങ്കിൽ അതിനൊത്തവണ്ണമുള്ള ആധുനികമായ മറ്റേതെങ്കിലും അല്ലെങ്കിൽ എർണി ഫോർഡ് പി പിക്കർ പോലെ ഉപദേശത്തെക്കുറിച്ച് എന്തെങ്കിലും ഫലിതങ്ങൾ പൊട്ടിച്ചുവിടാം. എന്നാൽ ദൈവമോ അപ്പോഴേക്കും താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാതൊന്നും ബാധിക്കുവാൻ ഇടവരാത്ത രാജ്യത്താണ് അവർ ജീവിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ നീ വിതയ്ക്കുന്നതെന്തോ അത് തന്നെ കൊയ്യും. അവരെ പറ്റി അല്പം അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങളൊരു രാഷ്ട്രമോ അല്ലെങ്കിൽ സഭയോ അല്ലെങ്കിൽ വ്യക്തിയോ ആരുമാകട്ടെ, നിങ്ങൾ വിതയ്ക്കുന്നതെന്തോ അത് തന്നെ കൊയ്യും. ഈ രാജാവ് എണീറ്റ് നിന്ന് പറഞ്ഞത് ഇങ്ങനെയായിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലയോ യുവതികളെ, നമുക്കൊരു മിന്നിട്ട് ഈ ഉപദേശിയെക്കുറിച്ച് ഒരല്പം മതപരമായ നല്ല ഫലിതം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാക്കണം. ആ കാക്കാമുന്നുകളെല്ലാം പറന്നുകൊണ്ടിരിക്കെ ഫലിതമായിട്ടൊന്ന് ഉറക്കെ ചുമച്ചുകൊണ്ട് യുവതികൾ പറയുകയാണ്, അതെ, അത് കേൾപ്പാൻ ഞങ്ങൾക്കിഷ്ടമാണ്, അങ്ങനെ പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. യൗവനക്കാരായ ഭടന്മാരാണെങ്കിൽ ഇന്നത്തെ 20 താഴെയുള്ളവരെ പോലെയായിരുന്നു. എങ്കിലും ഇത് ആധുനിക ബാബിലോണിനേക്കാളും കൂടുതലായിട്ടൊന്നുമില്ല. ഞാനൊരു അമേരിക്കനാകുന്നു, എങ്കിലും ആ നാളുകളിൽ ദാനിയേൽ ബാബിലോണിൽ ചെയ്തതുപോലെ ചെയ്തിരിക്കുന്നു. എന്നാൽ അത് പാപക്ഷമ ഉണ്ടാക്കുന്നില്ല. നീ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ഒരു യുവതിയോട് ചോദിച്ചു. അതിന് ഞാനൊരു അമേരിക്കക്കാരത്തിയാകുന്നു എന്ന് അവൾ ധരിപ്പിച്ചു. അതിന് അതൊരിക്കലും പറയണ്ട, ഒരിക്കലും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഒരു അമേരിക്കനായിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിത്വത്തെ പ്രതിഫലിപ്പിക്കുവാൻ സാധ്യമല്ല, ഒരിക്കലുമില്ല. നാം പാപം ചെയ്യുകയാണെങ്കിൽ നാം നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു. ഇത് നിന്നെ ദൃഢപ്പെടുത്തുകയാണ്. അവർക്കൊരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു, എന്നാലോ അവർ അത് ശ്രദ്ധിക്കുന്നില്ല. അവർക്കൊരു സന്ദേശം ഉണ്ടായിരുന്നു, എന്നാൽ അതിനെക്കുറിച്ച് അവർ കളിയാക്കുകയായിരുന്നു. അത് ആധുനിക അമേരിക്ക ആകുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. അവർക്ക് സുവിശേഷ സത്യം ലഭിച്ചിരുന്നു, എന്നാലോ അതിനെക്കുറിച്ച് അവർ കളിയാക്കുകയായിരുന്നു. നമുക്ക് ചെന്ന് അവരെ നിന്ദിത പാത്രങ്ങളാക്കിയിട്ട് ഇവിടെ വന്ന് ഒരു നല്ല നേരം പോക്ക് വരുത്താം എന്നവർ പറഞ്ഞു. തന്റെ ജനത്തെ കളിയാക്കുന്നതിന് ദൈവം പാവികളെ അനുവദിക്കുകയില്ല. അതിനുള്ള ശിക്ഷ നീ ഒരു ദിവസം അനുഭവിക്കുന്നതാണ്. അവർ ചെന്ന് ദൈവത്തിന്റെ ആലയത്തിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളെ കൊണ്ടുവന്ന് അവന്റെ ദേവന്റെ ക്ഷേത്രത്തിലാക്കി. എന്നിട്ട് അവർ കർത്താവിന്റെ പാത്രങ്ങളിൽ മദ്യപിക്കുവാൻ തുടങ്ങി. ഓർട്ടൽസ് 92 അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് നീലനാട പോലുള്ള അവരുടെ മദ്യങ്ങൾ അവർ അവയിൽ ഒഴിക്കുമ്പോൾ ഒരു നല്ല നേരം പോക്കായിരിക്കും. അങ്ങനെ പാത്രത്തിന്റെ അറ്റത്ത് പിടിച്ച് ചരിച്ചു കുടിക്കുമ്പോൾ കർത്തൃമാർഗത്തെ കുറിച്ച് ചിരിച്ച് പരിഹസിക്കും. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അതുപോലെയാണ് ഈ ദേശവും ഈ രാത്രിയിൽ കാണപ്പെടുന്നത്. അറിയായ്മയാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശത്തെയും പരിശുദ്ധാത്മാഭിഷേകത്തെയും വീണ്ടും ജനനത്തെയും ഇവർ തിരസ്കരിക്കുകയാണ്. അവർ ദൈവീകരാണെങ്കിലും അവർ റാക്ക് ആൻഡ് റോൾ എന്ന മദ്യപാന കൂത്ത് നടത്തുകയാണ്. അങ്ങനെ അവർ അവരുടെ ദേവന്മാരെ സ്തുതിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതേവിധത്തിൽ നിങ്ങളും ഒരു തെറ്റായ രീതിയിലുള്ള ദൈവീകരായിരിക്കാം. അത് ശരി തന്നെ, അത് ആത്മാർത്ഥതയാകുന്നില്ല. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചെവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. അങ്ങനെ അവർക്ക് രാജ്യം ഒട്ടാകെയുള്ള ഒരു വലിയ സഭയും ആരാധിപ്പാനുള്ള മാർഗം ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ വിശുദ്ധമായുള്ളവയെ ദുഷിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധമായവയെ ദുഷിക്കുന്നത് ഇന്നൊരു പ്രത്യേക മാതൃകയായിരിക്കുന്നു. വൃത്തിയും മാന്യതയും നേരുള്ളതുമായൊരു ജീവിതം നയിക്കുന്നതിലേക്ക് അവർ ആളുകളെ ക്ഷണിക്കുന്നു. പഴഞ്ചൻ പെരുമാറ്റക്കാർ അല്ലെങ്കിൽ വിശുദ്ധ നിലന്തലികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലജ്ജാവഹമായ വാക്കുകൾ പറഞ്ഞ് ഇവരെ അവർ വിളിക്കുകയാണ്. ദൈവത്തിന്റെ കൃപാവരങ്ങളെക്കുറിച്ച് അത് അഭിനയമാണെന്നും ദുരാത്മാവിന്റെ പ്രവർത്തനമെന്നും വെളിച്ചപ്പാടമെന്നും ഭൂതമെന്നും പറയുകയാണ്. ഓ ന്യായവിധിയെ നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴിയും? രക്തസാക്ഷികളുടെ രക്തം നിങ്ങൾക്കെതിരായി നിലവിളിക്കുകയാണ്. ഈ രാഷ്ട്രത്തിന്റെ ആധുനിക പാപം നിമിത്തം ദൈവം ന്യായവിധി നടത്തുന്നില്ല എങ്കിൽ അവൻ സോദോമിനെയും ഗൊമോറയെയും എഴുന്നേൽപ്പിച്ച് അവരെ നശിപ്പിച്ചതിനു വേണ്ടി അവരോട് ക്ഷമ ചോദിക്കും. അങ്ങനെ തന്നെ ന്യായവിധിക്കായി നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ രക്ഷകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ അത്ഭുതങ്ങളെല്ലാം ന്യായവിധി സമീപിച്ചിരിക്കുകയാണെന്നുള്ള മുന്നറിയിപ്പിന്റെ അടയാളങ്ങൾ എത്രയെ. ഈ രാഷ്ട്രത്തെ ദിക്കിന് ദിക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും അവൾ ക്രമപ്പെടുത്തുകയാണ്. അവർ ഇതിനെ പുച്ഛിക്കുകയും കളിയാക്കുകയും വിമർശിക്കുകയും അവരുടെ പത്രങ്ങളിൽ അസംബന്ധങ്ങൾ എഴുതുകയും ചെയ്യുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കുക, ആധുനിക ബാബിലോൺ. അങ്ങനെ അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പുകളെ ചരിച്ചുവച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ബേൽസസർ എന്ന് പേരുള്ള ഈ ശ്രേഷ്ഠനായ ചലച്ചിത്ര അഭിനേതാവ് ഒന്ന് കുടിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ കണ്ണുകളെ തുറച്ചൊന്ന് ദുർഗത്തിലേക്ക് നോക്കി. എന്തെന്നാൽ ഒരു മനുഷ്യ കൈ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായി അവൻ കണ്ടു. അത് ആ ഭിത്തിയിൽ താഴോട്ട് എഴുതുവാൻ തുടങ്ങി. വെള്ളയിലാണ് എഴുതിയതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അവരുടെ ആധുനികമായ മദ്യപാനക്കൂത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇരുന്ന സ്ഥലത്തുണ്ടായിരുന്ന നിലവിളക്കുകൾ പക്ഷേങ്കിൽ അവയുടെ തകിടുകളിൽ നിന്നും വിലകി വെളിച്ചം ആ ഭിത്തിക്ക് നേരെ തെളിഞ്ഞും മങ്ങിയും കണ്ടിരിക്കാം. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മൂലയ്ക്കല്ല, ദൈവം സംസാരിക്കുന്നതും ചലിക്കുന്നതും വെട്ടാ വെളിച്ചത്തിലാകുന്നു. അങ്ങനെ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ അവന്റെ കൈയെഴുത്ത് അവരെല്ലാവരുടെയും കാഴ്ചയിൽ ആ വെള്ളത്തെ ചെറുന്ന ഭിത്തിയിലായിരുന്നു. ആദ്യമായി ആ രാജാവ് തന്നെ അത് കാണണം. ആധുനിക വിദൂഷകനും നല്ല റേഡിയോ ഹാസ്യ നടനും ടെലിവിഷൻ നടനുമാണ്. മദ്യപിക്കുന്നതിനായി അവൻ ഗ്ലാസോ അല്ലെങ്കിൽ കപ്പോ അല്ലെങ്കിൽ അവന്റെ കയ്യിൽ ഇരുന്നത് എന്താണോ അത് ചരിച്ചതേ ഉള്ളൂ. അവന്റെ കണ്ണുകൾ തുറച്ചു നോക്കി സകലം നടക്കുന്നത് പോലെ അവന് തോന്നി. അവൻ ചെയ്തതിനെ ഞാൻ സങ്കല്പിച്ചു നോക്കുന്നു. അവന്റെ ഏപ്പ് അഴിഞ്ഞു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. തീർച്ചയായും അവൻ സകലത്തിന് നടുക്കം കൊടുത്തു, തീർച്ചയായും തന്നെ. തന്റെ അടയാളങ്ങളെ ദൈവം കാട്ടുവാൻ തുടങ്ങുമ്പോൾ അത് ഞെട്ടൽ കൊടുക്കുന്ന സമയമാകുന്നു. അങ്ങനെ തന്നെ അവനത് ശ്രദ്ധിച്ചപ്പോൾ അവന്റെ മദ്യപാനക്കുത്തിന്റെ സംഗീതം അവന് ഞെട്ടൽ കൊടുത്തു. ഭിത്തിന്മേലുള്ള ഈ കൈയെഴുത്ത് അവൻ ശ്രദ്ധിച്ചതിനു ശേഷവും എനിക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നത് യുവതികൾ അവരുടെ തുണ്ടുകളിന്മേൽ എന്തോ പോലെ ചായം തേച്ചിരിക്കുന്നതിനെ കുറിച്ച് അതെന്താണെന്ന് അറിയാൻ പാടില്ല. കസവ് വച്ചുപിടിപ്പിച്ചിട്ടുള്ള അവളുടെ തലമുടികളെല്ലാം ചുറ്റിലും പാറി പറത്തിയിട്ടും കൊണ്ട് മദ്യപാനികളായ പട്ടാളക്കാരോട് ഈ രാത്രി നിനക്ക് എന്താണ് പറ്റിയതെന്ന് തേങ്ങിക്കൊണ്ട് ചോദിച്ചു. ചില ചെറുപ്പക്കാരന്മാർ അവളോട് ശരിതന്നെ അടുത്തതായിട്ട് നമുക്ക് ഒരുമിച്ച് നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ സംഗീതം നിലച്ചു. അല്ലയോ ഈ പാപകരമായ രാഷ്ട്രമേ, നിന്റെ ഈ മദ്യപാന കുത്തുകൾ എന്നെങ്കിലും അവസാനിക്കാൻ പോവുകയാണ്. സുവിശേഷന്റെ ശബ്ദം നീ ശ്രവിക്കുന്നില്ലേ എങ്കിൽ ഒരു ദിവസം ന്യായവിധിയെങ്കിൽ ദൈവത്തിന്റെ കയ്യത്രേ നീ ശ്രദ്ധിക്കുന്നത്. ഈ മദ്യപാന കുത്തിന്റെ വാദ്യഘോഷം നിർത്തപ്പെട്ടു. നിന്നോടടുക്കട്ടെ എൻ ദൈവമേ എന്ന സംഗീതഘോഷം നടക്കുമ്പോൾ തന്നെ ആ ദിവസം നിന്റെ സ്വരം മാറുവാൻ പോവുകയാണ്. സംഗീതം നിലച്ചു. അവരുടെ ടെലിവിഷൻ പ്രക്ഷോഭണ നക്ഷത്രമായ വിദൂഷകനെ അവർ ശ്രദ്ധിച്ചു. അവൻ എണീറ്റ് നിന്നപ്പോൾ അവന്റെ മുട്ടുകൾ ആടിക്കൊണ്ടിരുന്നു. ഈ മുഖ്യമായ സംഭവം നടന്നത് അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞു, എന്തിന്? മതിലുകളെല്ലാം ചുറ്റിലും അടച്ചിരിക്കുകയാണല്ലോ. ഞാൻ തിരഞ്ഞെടുത്ത എന്റെ കാവൽക്കാരെല്ലാം കവാടത്തിനരികിൽ നിൽക്കുന്നുണ്ടല്ലോ. എന്നാൽ നീ വിചാരിക്കുന്നത് പോലെ ദൈവത്തിന് വാതിലിൽ കൂടി തന്നെ അകത്തേക്ക് വരണമെന്നില്ല എന്നറിയുവിൻ. അവൻ മഹത്വത്തിൽ നിന്നും താഴേക്ക് വരുന്നു. അവന്റെ കൈയായിരുന്നു ഭിത്തിയിൽ എഴുതിയത്. വളരെ ആധുനികമായി കാണപ്പെട്ടിരുന്ന ആ സ്ഥലത്തിൽ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു. തിരുവഴുത്ത് പറയുന്നത് അവൻ അവന്റെ ആഭിചാരകന്മാരെ എല്ലാം വിളിച്ചു എന്ന്. ശകുനവാദികളെയും എല്ലാ ബിഷപ്പന്മാരെയും എല്ലാ വിദ്വാൻമാരെയും പോപ്പുമാരെയും കർദ്ദിനാൾമാരെയും അവൻ വിളിച്ചു. അല്ലയോ മാന്യന്മാരെ, നിങ്ങൾക്ക് പ്രസംഗിക്കുന്നതിനും മറ്റ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുന്നതിനും നിങ്ങൾക്ക് അവകാശം തരുന്നു. ആ ഭിത്തിയിലുള്ളതിനെ എനിക്കിപ്പോൾ വ്യാഖ്യാനം ചെയ്യുവൻ. എങ്കിലും മുമ്പിലെന്ന പോലെ ഇപ്പോഴും പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായുള്ളവയെ പ്രയോജനപ്പെടുത്തുന്നില്ല. അതിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിവാനും പാടില്ല. അന്യഭാഷയെ വ്യാഖ്യാനം ചെയ്യുവാൻ അവർക്കറിവാൻ പാടില്ല. സ്വർഗീയ ഭാഷയെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല. അവരെല്ലാം വായും പൊത്തി നിന്നിരുന്നു. അതിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അവർ അവിടെ നോക്കി നിന്നിരുന്നു. ഓർക്കുക, ജാതിയുടെ രാജ്യത്തിലാണ് ഇത് സംഭവിച്ചത്. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ രീതിയിൽ വന്നതുപോലെ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ രീതിയിൽ അത് പോവുകയും ചെയ്യും. എന്നാൽ ഈ ശ്രേഷ്ഠന്മാരായ ബിഷപ്പന്മാർക്കും കർദിനാൾമാർക്കും വിദ്വാൻമാർക്കും പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ ഇതിനെ വ്യാഖ്യാനം ചെയ്യുവാൻ കഴിയുകയില്ല. അവർക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ സകല പുസ്തകങ്ങളും സകല സാഹിത്യങ്ങളും ഒക്കെ നോക്കിയിട്ടും ഇതിനോട് താരതമ്യപ്പെടുത്തുവാൻ അവയിൽ യാതൊന്നും കാണാനുണ്ടായിരുന്നില്ല. ആത്മീയമായ കാര്യങ്ങൾ ആത്മീയമായിട്ട് തന്നെ മനസ്സിലാക്കണമെന്ന് അറിയുവീൻ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരെല്ലാം അങ്ങനെ കുഴങ്ങി നിന്നിരുന്നു. അവസാനമായി ഒരു ഇളയ രാജ്ഞി അവിടെ വന്നു. അവൾ ആ മദ്യപാന കൂത്തിൽ ഇല്ലായിരുന്നു എന്നത് അറിവിൻ. എന്തോ സംഭവിച്ചു പോയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. രാജാവിന് നടുക്കം പിടിച്ചിരിക്കുന്നതും അവിടുത്തെ വിരുന്ന് നിലച്ചു പോയതുമായ വാർത്തകൾ അവൾ ശ്രവിച്ചു. യഥാർത്ഥമായ വിശ്വാസികളിൽ അവളും ഒരുവളായിരുന്നു. ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവൾ മറക്കാൻ പാടില്ലാത്ത ഒരുവളായിരുന്നു. അവൾ ആ വിരുന്നുശാലയിലേക്ക് പാഞ്ഞു ചെന്നു. ആ ആധുനിക വിദൂഷകനും അവന്റെ കൂട്ടരുമെല്ലാം പരവശരായി നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ പറഞ്ഞു, രാജാവിന് ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ. എങ്കിലും അവനത് ഗ്രഹിച്ചില്ല. അവൻ നിർജ്ജീവമായിരുന്നു. ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ എന്നവൾ പറഞ്ഞു. ഭിത്തിയിലെ ആ കൈയെഴുത്ത് കണ്ടിട്ടാണ് നിങ്ങളെല്ലാം പരവശരായി തീർന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പോപ്പിനും ബിഷപ്പന്മാർക്കും കർദിനാളുകൾക്കും വൈദിക വിദ്വാൻമാർക്കും ആർക്കും തന്നെ അത് വായിക്കാൻ കഴിയുകയില്ല. എങ്കിലും രാജാവേ, ഞാനിത് പറയട്ടെ. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായുള്ളവയെ അറിയുന്ന ഒരുവൻ രാജ്യത്തുണ്ട്. അല്ലയോ സഹോദര, നാം ഇന്ന് ഭിത്തിയിൽ മേൽ കൈയക്ഷരം കണ്ടുവല്ലോ. എന്നാൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുവനുണ്ട്. നിങ്ങൾ നഗരത്തിലുള്ള സകല ഡോക്ടർമാരുടെയും ഓഫീസുകളിൽ പോയല്ലോ. നീ മരിച്ചു പോകുമെന്ന് അവരെല്ലാം പറഞ്ഞില്ലേ? എന്നാൽ ഒരു മനുഷ്യനുണ്ട്. നിന്റെ ആത്മാവ് നരകത്തിലെ കരിപുരണ്ട ചോരുപോലെ കറുപ്പാകാൻ തക്കവണ്ണം നീ പാപത്തിൽ നീന്തി കളിച്ചവനായിരിക്കാം. യാതൊരു പ്രത്യാശയുമില്ലാതെ നീ ആത്മഹത്യ ചെയ്യുവാൻ പോലും തയ്യാറായിരിക്കാം. എന്നാൽ ഒരു മനുഷ്യനുണ്ട്, അവൻ യേശുവാകുന്നു. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായതെല്ലാം അവനറിയാം. അവൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. നാം അവന്റെ രാജ്യത്തിന്റെ പൈതങ്ങളാകുന്നു. ഒരു മനുഷ്യനുണ്ട്, പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായവ അവനറിയാം എന്നവൾ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പേ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളതായി അവർ കണ്ടിരുന്നു. വൈശിഷ്ട്യമായ ആത്മാവ് അവനിലുണ്ട്. സ്വപ്നങ്ങളെല്ലാം വ്യാഖ്യാനം ചെയ്യുന്നതിന് അവന് സാധിക്കും. അവൻ ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. അവയെല്ലാം അതുപോലെ തന്നെ യഥാർത്ഥമായിരുന്നു. അതുകൊണ്ട് പരവശനാകേണ്ട, അല്പസമയം തരിക, ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരാം. നീ അവനെ ചെല്ലുവിളിക്കേണ്ട ഒരു നാളുണ്ട്. നിന്റെ വീട്ടിൽ അവന് യാതൊരു സ്ഥലവുമില്ലല്ലോ. നീ വലിയ തിരക്കിലാണ്. ടെലിവിഷൻ ശ്രദ്ധിച്ചും ചീട്ട് കളിച്ചും ബീർ കുടിച്ചും മദ്യപാന കൂത്ത് നടത്തിയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഒരു സമയം നീ അവനെ ചൊല്ലി വിളിക്കേണ്ടതായി വരും. അങ്ങനെ ദാനിയൽ കൊണ്ടുവരപ്പെട്ടു. അവൻ കൊണ്ടുവരപ്പെട്ടപ്പോൾ ഒരു നീതിമാനായ സുവിശേഷകനും ദൈവമനുഷ്യനുമായിരുന്നു അവൻ. ഇതിനെതിരായി വിളിക്കപ്പെടാതെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൽ ഒരു ദൈവമനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനെ പറ്റി എനിക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും രാജാവ് ശ്രദ്ധിച്ചില്ല എന്ന് മനസ്സിലാക്കുവൻ. അവൻ ഈ സ്ഥിതിയിലായിത്തീരുന്നതിന് കാരണവും അത് തന്നെയാകുന്നു. അവർ ദാനിയലിനെ കൊണ്ടുവന്നു. അവൻ ചോദിച്ചു, നിന്റെ പോപ്പുകളും വിദ്വാൻമാരും നിനക്ക് എന്ത് വ്യാഖ്യാനമാണ് നൽകിയത്? അതിനെക്കുറിച്ച് വ്യാഖ്യാനം ചെയ്യുവാൻ അവർക്കൊന്നുമില്ലായിരുന്നു. പിന്നെ സംഭവിച്ചെന്താണ്? ദാനിയൽ പറഞ്ഞു, അല്ലയോ ബേൽസസറേ, നീ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു. അവയൊന്നും നിനക്ക് മറവിലല്ല. ഞാൻ അമേരിക്കയോട് പറയുകയാണ്, ഈ മിനിറ്റിൽ എന്റെ ശബ്ദം അവരെ കേൾപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന രാജ്യങ്ങൾ പാപം ചെയ്ത് നാം ചെയ്ത് ഇതിനെ അവരും ചെയ്തു. നാം തിലാസിൽ തൂക്കപ്പെട്ട് കുറവ് കണ്ടിരിക്കുന്നു. ഫ്രാൻസിന് സംഭവിച്ചത് എന്താണ്? ജർമ്മനിക്ക് സംഭവിച്ചതും എന്താണ്? മീഞ്ഞിനും സ്ത്രീക്കും കളിക്കൂത്തുകൾക്കും പോയ മറ്റു രാജ്യങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? അതെല്ലായ്പ്പോഴും ആ വിധത്തിൽ തന്നെ സംഭവിക്കുന്നു. നാമോ ന്യായവിധിയെ ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല. ദൈവം നീതിമാനാകുന്നു. അവൻ പറഞ്ഞു, നിന്റെ അപ്പനെ ദൈവം എത്ര മേന്മയുള്ള രാജ്യത്വമാക്കി, എങ്കിലും അവനത് മറന്നുപോയി. നീ ചെയ്തതുപോലുള്ള പ്രവൃത്തികൾ തന്നെയാണ് അവനും ചെയ്തത്. ദൈവം അവനെ വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് തള്ളിക്കളഞ്ഞു. നീ ഇതെല്ലാം അറിഞ്ഞിട്ടും ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളെ എടുത്ത് അവയെ പരിഹസിച്ചു. അവൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, കൈയെഴുത്ത് ഭിത്തിയിൽ നിരത്തപ്പെട്ടോൾ തന്നെ എന്റെ രാജ്യത്വം എണ്ണപ്പെട്ടു. രണ്ടാമത്തെ വാക്കുകളിൽ ഇങ്ങോട്ട് നോക്കുക, നിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു, നിന്റെ രാജ്യത്വം നിന്നിൽ നിന്നും എടുക്കപ്പെട്ട് മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. ഒരു മൃഗീയമായ ദൈവവിശ്വാസമില്ലാത്ത രാജ്യത്വം അത്രത്തോളം മോശമായതുകൊണ്ട് തന്നെ പാപം പാപത്തെ പൊരുതുവാൻ ദൈവം ഇടയാക്കുന്നു. ഞാനിന്ന് ആശ്ചര്യപ്പെടുകയാണ്. തികച്ചും അതേ സമയത്ത് തന്നെ ഞാൻ ഒന്നാമതായി പറയട്ടെ, ആ ഭിത്തിയിലെ കൈയെഴുത്തിനെ അവൻ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ കവാടത്തിലുണ്ടായിരുന്ന കാവൽക്കാർ കൊല്ലപ്പെട്ടതായി അവൻ ലേശം അറിഞ്ഞു. വീതിയിലുണ്ടായിരുന്ന വൈരിയുടെ ഭടന്മാർ കൊട്ടാരം സൂക്ഷിപ്പുകാരെ കൊല്ലുകയായിരുന്നു. അവർ പടിക്കെട്ടിലുകളായിരുന്നു. അവിടെ നിന്നിരുന്ന സ്ത്രീകളാണെങ്കിൽ അവരുടെ ശിശുക്കളെയും ഭർത്താക്കന്മാരെയും വീട്ടിൽ ഇട്ടേച്ചു വന്നവരായിരുന്നു. ഭാര്യമാരെ വീട്ടിൽ ഇട്ടേച്ചു വന്നിരുന്ന ഭർത്താക്കന്മാരും ഇവരെല്ലാം മദ്യപിച്ചുകൊണ്ട് ആധുനികമായ ഒരുതരം നൃത്തത്തെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പടിക്കെട്ടിലുണ്ടായിരുന്ന വൈരികളുടെ ഭടന്മാർ ചില മിനിറ്റിനുള്ളിൽ രാജാവിനെ വെട്ടി വീഴ്ത്താം. ആ മദ്യപാന കൂത്തിലുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരും ദൈവവിശ്വാസമില്ലാത്ത ഭൂതബാധിതരായ ആളുകളാൽ വെട്ടിക്കൊല്ലപ്പെടും. സ്ത്രീകളുടെയും യുവതികളുടെയും വസ്ത്രങ്ങൾ കീറിയെറിയപ്പെട്ട് വീതികളിൽ അവർ ബലാത്സംഗം ചെയ്യപ്പെടും. പിന്നീട് കുതികാലികളിൽ ചുറ്റുമുണ്ടായിരിക്കുന്ന ഇരുന്ന ഭിത്തികളിൽ അവരുടെ തലകൾ അടിച്ചു പൊട്ടിച്ചെറിയപ്പെടും. മദ്യപാനികളായ ഭടന്മാരോട് ദുർമോഹത്തോടുകൂടി വിവേകമില്ലാതെ ജീവിച്ച അവർ പരസ്യമായി വെട്ടി കഷണങ്ങളാക്കപ്പെടും. ഇവയെല്ലാം വാതിൽക്കലായിരിക്കും നടക്കുന്നത്. കാരണം അവൻ തിലാസിൽ തൂക്കപ്പെട്ട് കുറവ് കാണപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. ഇന്നത്തെ നമ്മുടെ ആധുനികമായ പോക്കുകളിൽ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ചുള്ള തമാശകളും കളികളുമെല്ലാം, ജീവിക്കുന്നവനായ ദൈവത്തിന്റെ തിരുസഭയോടുള്ള തമാശകളും കളികളുമെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തുടങ്ങുകയാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. ഇന്ന് നാം വളരെ സുരക്ഷിതരാണെന്ന് വിചാരിക്കുമ്പോൾ ഞാനതിൽ ആശ്ചര്യപ്പെടുന്നു. ശാസ്ത്രത്തിൽ റഷ്യ നമ്മേക്കാളും 5 വർഷം മുമ്പിലാണെന്ന് പെട്ടെന്ന് നാം കണ്ടറിഞ്ഞിരിക്കുന്നു. നാം ഏറെ വിരുന്ന് സൽക്കാരങ്ങളിലായിരുന്നു. നാം കൂടുതലായി പാപത്തിൽ ഉരുളുകയാണ്. സഭയാണെങ്കിൽ വലിയ ഉറക്കത്തിലാണ്. പ്രാർത്ഥനാ യോഗങ്ങളെ കുറിച്ച് ഒരിക്കലും യാതൊരു ശ്രദ്ധയുമില്ല. അവർ അതിൽ സംബന്ധിക്കുന്നുമില്ല. ജീവിക്കുന്നവനായ ദൈവത്തിന്റെ യഥാർത്ഥമായ ആത്മാവിനെതിരെ അവർ ശബ്ദമുയർത്തുകയാണ്. അതവർക്ക് വേണ്ട. അവർ വളരെ വിഭാഗങ്ങളും വേഷധാരികളും അത്രേ. പ്രാർത്ഥനാ യോഗങ്ങൾക്ക് അവർക്ക് സമയമില്ല. അവർ ടെലിവിഷനിലും സിനിമാ പ്രദർശനത്തിനും മുമ്പിൽ അനാവശ്യമായി ചുറ്റിക്കൊണ്ട് മദ്യപിച്ച് നടക്കുകയാണ്. അത് യഥാർത്ഥമാകുന്നു. അത് തികച്ചും പഴഞ്ചൻ മാതിരിയായിരിക്കാം. എങ്കിലും അതാണ് ഇന്നത്തെ ജനതയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. റബ്ബർ കൈറകളും ധരിച്ചുകൊണ്ട് സുവിശേഷപരമായ കാര്യങ്ങൾ അവർ കളിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിനാൽ വെറും കൈയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒന്നു യഥാർത്ഥമായിട്ടും ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് മുമ്പ് ബില്ലി ഗ്രഹാം തന്റെ ഒരു സന്ദേശത്തിൽ പറഞ്ഞു, ഈ രാജ്യം റഷ്യയെ ആശ്രയിക്കേണ്ടി വരും. ഏത് സമയത്തും റഷ്യ അഭിലാഷപ്പെടുകയാണ്. അപ്പോൾ നാം എവിടെയായിരിക്കും? നിങ്ങൾ എൽവിസ് പ്രസ്ലിയുടെ ശബ്ദരേഖകളെ വാങ്ങിച്ചുകൊണ്ട് പള്ളികളിൽ നിന്നും വീടുകളിൽ ചെന്നിരുന്ന് തുസിയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഗാനം ഈ നാളുകളിൽ ശ്രദ്ധിക്കുകയാണല്ലോ.
നിങ്ങൾ തുലാസിൽ തൂക്കപ്പെട്ട് കുറവേണ്ടിയിരിക്കുന്നു. സംഭവിക്കുന്നത് എന്താണ്? ഒരു കൈയെഴുത്തുണ്ട്. നമ്മെ കൊണ്ട് യാതൊന്നും നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ റഷ്യ ഭൂമിയിൽ നിന്നും 500 miles മുകളിലായി ഒരു ബഹിരാകാശ പേടകം സ്ഥാപിച്ചിരിക്കുന്നു.
അടുത്ത 30 minutes അവയിൽ അരഡസൻ അമേരിക്കൻ ഐക്യനാടുകൾക്ക് മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് കീഴടങ്ങുവൻ അല്ലെങ്കിൽ ചില മിനിറ്റിൽ ചാമ്പലാകുമെന്ന് വിളിച്ചു പറയാനിടയുണ്ട്. അവർക്കത് ചെയ്യുവാൻ സാധിക്കും. നമ്മിൽ യാതൊന്നുമില്ല. ദൈവമില്ലാത്ത ക്രൂരന്മാരായ ദൈവവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകളിൽ അവയെല്ലാം ഉണ്ട്. പാവം വെളിച്ചത്തിൽ കൊണ്ടുവരുന്നതിലേക്കായി ദൈവം ചെയ്യുന്നത് ഇങ്ങനെയാകുന്നു. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ. നിങ്ങൾ തിരുവെഴുത്ത് വായിക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം അനുസരിച്ച് റഷ്യ അങ്ങനെ ചെയ്യണം. ശരി തന്നെ. പ്രവചന പ്രബോധകരായ നിങ്ങൾ ഇതിൽ വ്യത്യസ്തരായിരിക്കാം. എന്നാൽ ഇതിന്റെ ആദ്യന്തം വളരെ കാത്തിരിക്കുക. ആ ഉദ്ദേശത്തിനായിട്ടാണ് റഷ്യയെ വച്ചിരിക്കുന്നത്. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു. ഇപ്പോൾ ബഹിരാകാശ പേടവുമായി അവൾ ഇവിടെ ഉണ്ട്. മറ്റൊരു രാത്രി നാം ഒന്നിനെ വെടിവയ്ക്കുവാനായി ശ്രമിച്ചു. അവർ ചെയ്തിരിക്കുന്നതിനേക്കാളും അല്പം കൂടുതലായി ചെയ്യാമെന്ന് നാം വിചാരിക്കുകയാണ്. ഭൂമിയിൽ നിന്നും 3 feet ഉയർന്ന് ദുർബലമായി അത് അവസാനിച്ചതേയുള്ളൂ. മദ്യപാനപൂത്തും പാപവും പെരുകിപ്പോയി. നാം ത്രാസിൽ തൂക്കപ്പെട്ട് കുറവ് കണ്ടിരിക്കുന്നു. കരുണയുണ്ടാകണമേ. നാം എന്ത് ചെയ്യുവാൻ പോകുന്നു? ക്ഷേപണികളോടുകൂടെ ആ ബഹിരാകാശ പേടകങ്ങളെ മുകളിലേക്ക് അയച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? കീഴടങ്ങുവൻ അല്ലെങ്കിൽ 5 minutes ഒരു പൊടിപടല കൂമ്പാരമായി തീരും. തീർച്ചയായും ജീവരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഭരണകൂടം കീഴടങ്ങുക തന്നെ ചെയ്യും. അതൊന്ന് മാത്രമാണ് ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. അമേരിക്കക്കാരിൽ ചിലരായ നിങ്ങൾക്ക് പിന്നെ എന്താണ് സംഭവിക്കുക? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇല്ലാത്തവരും തന്നെ. എന്നാൽ ഞാൻ ദേശീയമായ രീതിയിലാണ് പറയുന്നത്. ദേശീയമായി സംസാരിക്കുന്നു. ചുണ്ടുകളിൽ റോസാമുട്ടുകളെ പോലെ ഒരുതരം ചായം തേച്ചുകൊണ്ട് നെടുകെ ഓടിക്കൊണ്ടിരിക്കുന്ന ചുറ്റും ചുറുറുപ്പ് കൂടിയ പെൺകുട്ടികളെ സുവിശേഷം പ്രസംഗിക്കുന്ന ഉപദേശിയെ നോക്കി നിങ്ങൾ മൂലയ്ക്കൊന്ന് ചിരിക്കുകയാണല്ലോ. അല്ലയോ ചെറുപ്പക്കാരി, നിയന്ത്രിക്കാനുള്ള കാര്യഗ്രഹണ ശക്തിയെക്കാളും കൂടുതൽ ധീരത നിനക്കുണ്ടെന്ന് നീ വിചാരിക്കുകയാണ്. മകൻ ഭാഗ്രാടെന്ന് ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോടൊത്ത് രാത്രിയിൽ ടെലിവിഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പിതാവേ, നിനക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? സഹോദരിയാണെങ്കിൽ താഴെ ഭോജനശാലയിൽ എവിടെയെങ്കിലും ഇരുന്ന് മദ്യപാനക്കൂത്ത് നടത്തുകയായിരിക്കാം. നീയാണെങ്കിൽ ടെലിവിഷനെ ശ്രദ്ധിച്ചുകൊണ്ട് സുവിശേഷ വേലക്കാരനെ അവഹേളിക്കുകയാണ്. സഭാംഗമേ, നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നിന്റെ അനന്തരഫലം എന്താകാൻ പോകുന്നു? നഗരത്തിലുള്ള വലിയ സഭയുടെ എല്ലാ പുസ്തകങ്ങളിലും നിന്റെ പേരുണ്ടായിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കീഴിൽ നിനക്ക് സുരക്ഷിതം ഇല്ലെങ്കിൽ നശിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ നശിക്കുന്നതാണ്. നിനക്ക് യാതൊരു പ്രത്യാശയുമില്ലല്ലോ. സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഒരു ബഹിരാകാശ പേടകം മുകളിലുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? നിശ്ചയമായ രാജ്യം കീഴടങ്ങും. ഈ ഭരണകൂടത്തെ കൊണ്ട് കഴിയുന്ന അന്തസ്സായ കാര്യം അതുമാത്രമാണ്. അനന്തരം എന്താണ് സംഭവിക്കുക? നിരനിരയായി പട്ടാളക്കാരെ നിറച്ചുകൊണ്ട് കപ്പലും നിരനിരയായി ആകാശ വിമാനങ്ങളും ദേശത്ത് വന്നിറങ്ങും. സ്ത്രീകൾ വീതികളിൽ മാനഭംഗപ്പെടുത്തപ്പെടാം. അവർക്കിത് സ്വന്തമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? നിന്നെ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയിട്ട് അതിനെ അവർ കൈവശമാക്കും. യുവതികളെ, യുവാക്കന്മാരെ, നിങ്ങളെല്ലാവർക്കും അന്ന് എന്താണ് സംഭവിക്കുക? പാപത്തിന് ശമ്പളം കൊടുക്കപ്പെടണം. അത് ഏത് രാജ്യമായിരുന്നാലും ശരി, അത് ആരായിരുന്നാലും ശരി, അത് ചെയ്താകണം. വ്യക്തിയായാലും രാഷ്ട്രമായാലും തന്നെ ശമ്പളം നൽകുവാൻ പോവുകയാണ്. ഒരു കൂട്ടം മൃഗീയരും ദൈവവിശ്വാസമില്ലാത്തവരുമായ കുമ്പൻമീശയോട് കൂടിയ കമ്മ്യൂണിസ്റ്റ് പട്ടാളക്കാർ നിങ്ങളുടെ ഭാര്യമാരെയും യുവതികളെയും തൂക്കിയെടുത്തുകൊണ്ട് ചെന്ന് മാനഭംഗം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കതിനെക്കുറിച്ചൊന്നും ചെയ്യുവാൻ കഴിയാതെ നിങ്ങൾ അതുപോലെ തന്നെ നിൽക്കും. അതിന് കാരണമെന്താണ്? എന്തുകൊണ്ടെന്നാൽ മോശമായ കാര്യങ്ങളായ ടെലിവിഷൻ പരിപാടികളെയും മദ്യപാന കുത്തുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് പാപം ചെയ്യുന്നതുകൊണ്ട് തന്നെ. മാമൂലനുസരിച്ച് തണുത്തുപോയ ചില സുവിശേഷ വേലക്കാർക്ക് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായുള്ളവയെ വ്യാഖ്യാനം ചെയ്യുവാൻ കഴിയുന്നില്ല. കൈയെഴുത്ത് ഭിത്തിയിലുണ്ട്. അത് ശരി തന്നെ. നാമോ തുലാസിൽ തൂക്കപ്പെട്ട് കുറവ് കണ്ടിരിക്കുന്നു. അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? രാവിലെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ. ആരാണ് അതിനെ തടുത്തു നിർത്തുവാൻ പോകുന്നത്? ശ്രമിച്ചു നോക്കുക. അത് സംഭവിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നുവല്ലോ. എന്നാൽ ഞാനിത് പറയുവാൻ അനുവദിക്കുക, ജീവിക്കുന്നവനായ ദൈവത്തിന്റെ തിരുസഭയെ അതിനൊരിക്കലും തൊടുവാൻ സാധിക്കില്ല. അപ്പോൾ നാം പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് പ്രിയരെ ശ്രദ്ധിപ്പിൻ. അത് വളരെ സമീപിച്ചു വരികയാണെങ്കിൽ ഭിത്തിയിലെ കൈയെഴുത്ത് നാം കാണുക തന്നെ ചെയ്യും. അത് സംഭവിക്കുന്നതിൽ നിന്നും അതിനെ തടുത്തു നിർത്തുവാൻ അപ്പോൾ യാതൊന്നിനും കഴിയയില്ല. അമേരിക്കയിൽ അത് പ്രസംഗിക്കപ്പെടുന്നു. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായത് നടക്കുകയാണ്. അതിന്റെ മുകളിൽ കൂടെ അവർ വളരെ വിഷമിച്ച് തുടർച്ചയായി കടന്നു പോവുകയാണ്. മറ്റേത് രാജ്യങ്ങളിലും ചെന്ന് ഉണർവയോഗങ്ങൾ നടത്തി ഒരാഴ്ചയ്ക്ക് 40 വരെ മാനസാന്തരപ്പെടുത്തുവിൻ. ആറാഴ്ച കഴിഞ്ഞ് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 പേർ കൂടെ കിട്ടുകയില്ല. വലയിട്ട് മീൻ പിടിക്കുന്നതിന് ആ പഴയ കുളം വരണ്ടിരിക്കുകയാണ്. തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്പം കൂടുതൽ പേർ ദൈവത്തിനുണ്ട്. അവസാനമായിട്ടുള്ള ഒരാൾ അകത്തേക്ക് വരുമ്പോൾ വാതിലടയ്ക്കുകയും അത് അവസാനിക്കുകയും ചെയ്യും. കരുണയെ പുച്ഛിച്ചു തള്ളിക്കളയുമ്പോൾ ന്യായവിധിയല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല. നാം ഇവിടെ റോഡിന്റെ അവസാനത്ത് വന്നിരിക്കുകയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായവ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പുച്ഛിച്ച് നിന്ദിക്കപ്പെടുന്നു. അവസാനമായിട്ട് ദൈവം തന്റെ സ്വന്തം ശക്തിയോടും തന്റെ പ്രിയപുത്രന്റെ ശക്തിയോടും വന്ന് തന്റെ സഭയിൽ കൂടി പ്രവർത്തിക്കുന്നു. അതിനവർ മരിച്ചവരുടെ ആത്മാവെന്നും ഭൂതമെന്നും പറയുകയാണ്. ന്യായവിധിയല്ലാതെ മറ്റെന്താണ് ശേഷിക്കുക? ഭിത്തിയിലെ കൈയക്ഷരം ഇവിടെയുണ്ട്. എന്നാൽ ആ അവസാനം അത് തന്നെയാകുന്നുവെങ്കിൽ പീഡനം ആരംഭിച്ചു കഴിയുമ്പോൾ അതിനു മുമ്പായി സഭ ഉൽപ്രാപണത്തിലേക്ക് പോകും എന്ന വസ്തുത ഏതൊരു ഉപദേഷ്ടാവിനും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ അവസാനം അത് തന്നെയാകുന്നുവെങ്കിൽ പ്രഭാതത്തിന് മുമ്പ് സംഭവിക്കുന്നു. ഉൽപ്രാവണത്തെ കുറിച്ച് എന്താണ്? അത് അതിന് തൊട്ട് മുമ്പായിരിക്കും നടക്കുന്നത്. ഓ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. എഴുത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. അത് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് കാണുവാനായി നാം ജീവിക്കുന്നു. എന്റെ പ്രേരണയുടെ ശബ്ദത്താൽ നിനക്കിപ്പോൾ ഈ സമയത്ത് യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ മനസ്സുണ്ടോ? എങ്കിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി തന്നെ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണല്ലോ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരല്ലാത്ത പക്ഷം നിങ്ങൾ മെത്തഡിസ്റ്റുകാരോ ബാപ്റ്റിസ്റ്റുകാരോ പെന്തെക്കോസ്തുകാരോ നസ്രയരോ കത്തോലിക്കരോ ആരുമാകട്ടെ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകുന്നില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരാകുന്നു. നിങ്ങൾക്കുള്ളിൽ ക്രിസ്തു വരുമ്പോൾ പരിശുദ്ധാത്മാവാലുള്ള പുതിയ ജനനം അത് തന്നെയാകുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിൽ തന്നെ അവനെ ഏറ്റുകൊള്ളുവിൻ. നിങ്ങൾ തലവണക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിതിൽ ആശ്ചര്യപ്പെടുകയാണ്. ഇവിടെ ഉള്ളവരിൽ എത്ര പേർക്കാണ് ഈ ശ്രേഷ്ഠമായ കാര്യം സംഭവിക്കുമെന്നറിയാം. ഈ രാത്രിയിൽ നിങ്ങൾ ഭാര്യയുമായി കിടക്കയിലേക്ക് പോകാം. പ്രഭാതത്തിൽ അവൾ പോയി കഴിഞ്ഞിരിക്കും. മാതാപിതാക്കളെ, ഈ രാത്രിയിൽ നിങ്ങളുടെ കൊച്ചുകിടാങ്ങളെ ചുംബിച്ചും കൊണ്ട് അവരെ ഉറക്കിയേക്കാം. നാളെ പ്രഭാതത്തിലോ ആ ശിശുവിന്റെ കിടക്ക ശൂന്യമായിരിക്കും. മിസ്സിസ് ജോൺസിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടറിയുവാനായി നിങ്ങൾ വീതിയിലേക്ക് ഓടുമായിരിക്കാം. അവളും പോയി കഴിഞ്ഞിരിക്കും. ഉൽപ്രാവണം ആസന്നമായിരിക്കുന്നു. തിരുവെഴുത്തിൽ അത് വ്യക്തമായി നൽകപ്പെട്ടിരിക്കുന്നു. ഈ യോഗത്തിൽ യാദൃച്ഛ്യമായിട്ടൊരു അനുകൂലാവസരം നിങ്ങൾക്കുണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യഗ്രഹണ ശക്തിയുള്ള മനുഷ്യരായിരിക്കാം, അല്ലെങ്കിൽ കാര്യഗ്രഹണ ശക്തിയുള്ള ഒരു സ്ത്രീയായിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിളിയെ നിങ്ങളുടെ ഉള്ളിൽ വകവയ്ക്കാതിരിക്കുന്നത്? കർത്താവായ ദൈവമേ, ആ നിത്യജീവനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറവിൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആത്മാവ് ഇനിയും ബുദ്ധിപരമായ ആശയരൂപീകരണത്തിനാകുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്താൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്നു. എന്നാൽ സ്വർഗത്ത് നിന്ന് വരുന്നതായ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവിനെ പ്രദാനം ചെയ്യുന്നു. പീഡനകാലം വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിങ്കിലേക്ക് തന്നെ വാങ്ങിപ്പോവുകയും നിങ്ങൾ പീഡനത്തിലേക്ക് പോവുകയും ചെയ്യും. നീ എത്ര തന്നെ ഭക്തിയുള്ളവനായിരുന്നാലും എടുക്കപ്പെടുന്നതിനായി നിന്നിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ നീ പോവുകയില്ല. ഈ സന്ദേശത്തിന് മുമ്പാകെ നിങ്ങൾ തലവണക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയിൽ എത്ര പേരാണ് ക്രിസ്തുവിനായി കൈകൾ ഉയർത്തി ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറയുന്നത്? അവിടുന്ന് വരുമ്പോൾ ഞാൻ അങ്ങയോടുകൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈ ഉയർത്തിയില്ലേ? സഭയിലെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അക്ഷരാർത്ഥത്തിൽ ഇരുന്നൂറിൽ പരം കൈകൾ മുകളിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. പാപിയായ സ്നേഹിത, നീ ഇതുവരെയും ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സമയമെങ്കിലും കൈ ഉയർത്തി കർത്താവായ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയില്ലേ. മാന്യമായ സ്ത്രീയെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ മുകളിലിരിക്കുന്ന നിന്നെയും പുറകിലുള്ള നിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? കർത്താവെ അവിടെ നിന്നെ ഓർക്കണമേ. ഇവിടെ മുകളിലിരിക്കുന്ന നിന്നെയും താഴെ ഇരിക്കുന്ന നിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അവിടെ നിന്നെ ഓർക്കണമേ. എന്റെ കണ്ണുകൾ അല്പം തുറക്കപ്പെട്ടിരിക്കുന്നു. ദീർഘകാലമായിട്ട് ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെട്ടിട്ടും ഇപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. വീണ്ടും ജനനത്തെ കുറിച്ച് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഞാൻ പരിശുദ്ധാത്മാവിനെ ഇതുവരെ പ്രാപിച്ചിട്ടുമില്ല. ആകയാൽ ഒരുവൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഏത് കാരണവശാലും അവൻ സ്വർഗരാജ്യത്തെ കടക്കുകയില്ല, അഥവാ സ്വർഗരാജ്യം കാണുക പോലുമില്ല. നീ നിന്റെ കൈ ഉയർത്തി പരിശുദ്ധാത്മാവേ അവിടുന്ന് എന്നോട് കരുണ തോന്നണമേ, അവിടുന്ന് തന്റെ സഭയ്ക്കായി വരുമ്പോൾ എന്നെയും എടുക്കണമേ എന്ന് പറയില്ലേ. മാന്യമായ സ്ത്രീയെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓ ദൈവമേ അവിടുന്ന് എന്നെ ഓർക്കണമേ എന്ന് പറയുവാൻ ആരെങ്കിലും കൂടെ ഉണ്ടോ? സാർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാന്യമായ സ്ത്രീയെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓ ദൈവമേ അവിടെ നിന്നെ ഓർക്കണമേ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാര, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മുകളിലിരിക്കുന്ന മാന്യമായ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പുറകിലിരിക്കുന്ന മാന്യമായ സ്ത്രീയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ ദൈവമേ അവിടെ നിന്നോട് കരുണ തോന്നണമേ. ഭിത്തിയിലെ കൈയെടുത്ത് ഞാൻ കണ്ടപ്പോൾ ഈ രാത്രിയിൽ തിരുവഴുത്തിൽ നിന്നും അറിയിച്ചതെന്താണെന്ന് അറിയുവാനുള്ള ബുദ്ധിശക്തി എനിക്കുണ്ട്. അത് ചരിത്രത്തെ ആവർത്തിച്ചതാണല്ലോ. നാം അന്ത്യനാളുകളിലാകുന്നു. യാതൊന്നിനും നമ്മെ സഹിപ്പാൻ കഴിയയില്ല. ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്നതിനുള്ള സാധനം പാപിയായ മനുഷ്യന്റെ കൈകളിലുണ്ട്. കുറച്ചുപേർ കൂടെ ഉണ്ട്. അവസാനമായിട്ട് ക്രിസ്തുവിലേക്ക് വരുന്നതിനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നീയായിരിക്കാം. അവസാനമായുള്ള ആൾ വന്നു കഴിയുമ്പോൾ ന്യായവിധി ആഞ്ഞടിക്കുന്നതാണ്. ഇനിയും ശേഷിച്ചിരിക്കുന്നത് നീ ഒരുവൻ മാത്രമായിരിക്കാം. നാം നോക്കിയിരിക്കുന്ന ഈ രാത്രിയിൽ തന്നെ നീ അവനെ സ്വീകരിക്കില്ലേ? ഏകദേശം 20 അല്ലെങ്കിൽ 30 കൈകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അൾത്താരയിലേക്ക് വിളിക്കുവാനുള്ള സ്ഥലം നമുക്കിവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരാം. കാരണം സ്ഥലമില്ലായ്മ തന്നെ. എന്നാൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ പോവുകയാണ്. മുന്നറിയിപ്പിന്റെ ശബ്ദം ശ്രദ്ധിച്ചും കൊണ്ട് ആത്മാർത്ഥതയുള്ളവരായിരിക്കൻ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആത്മാർത്ഥതയുടെ ക്രിസ്തുവിനോട് കർത്താവെ അവിടുന്ന് ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ. കരുണയുടെ മൂടുപടത്തിനപ്പുറം ഞാൻ കടക്കുന്നതിന് മുമ്പേ അവിടെ നിന്നെ സ്വീകരിക്കണമേ. മുമ്പേ ഞാൻ പാപം ചെയ്തു. എനിക്കുള്ള കൃപയുടെ ദിവസം ദൂരെയായിരിക്കുന്നുവല്ലോ. കർത്താവെ അവിടെ നിന്നോട് കരുണ തോന്നണമേ എന്ന് പറയുവീൻ. അവൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ നിങ്ങളും പ്രാർത്ഥിപ്പിൻ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവെ, ഈ രാത്രി ഒരു ഭയാനമായ സ്ഥിതിയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അവിടുത്തെ തിരുവചനം ഞങ്ങൾ വായിച്ചപ്പോൾ ഏത് സമയത്തും ആ റേഡിയോകൾ മിന്നിത്തിളങ്ങുവാനിടയുണ്ട്. അപ്പോൾ മദ്യപാനക്കുത്തിന്റെ സംഗീതക്കാരും നിന്നോടുകൂടെ അടുക്കട്ടെ എൻ ദൈവമേ എന്ന് പാടിയേക്കാം. എന്നാൽ വളരെ താമസിച്ചു പോയിരിക്കുന്നു. ന്യായവിധി ആഞ്ഞടിച്ചേക്കും. ക്ഷേപണികൾ നമുക്കെതിരെയായി വയ്ക്കപ്പെട്ടിരിക്കുന്നു. മൈലുകൾക്കപ്പുറം മൈലുകൾ, ടണ്ണുകൾക്കപ്പുറം ടണ്ണുകളായി നാശം ഭവിപ്പാൻ പോവുകയാണ്. ഭൂമിയെ തൂത്തു തുടച്ചു കൊണ്ടുപോകാനുള്ള അണ്വായുധ ഊർജലങ്ങൾ തുടങ്ങിയവ സർവലോകത്തിനും നേരെ വയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് പാവിയായ മനുഷ്യന്റെ കൈകളിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് അത് സംഭവിക്കുമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭിത്തിയിലെ കൈയെഴുത്ത് നാം കാണുന്നുവല്ലോ. കർത്താവായ ദൈവമേ, ഇതുപോലൊരു ദൂത് ആളുകൾക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതിന് ഞാൻ മതിയായവനല്ല. ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ശ്രമിപ്പാനും ഇവിടെ നിൽക്കുന്നവനായ ഈ ഞാൻ വളരെ ചെറിയവനാണെന്ന് എനിക്കറിയാം. അങ്ങനെ ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന എന്റെ കർത്തവ്യം അവിടെ നിന്ന് ക്ഷമിക്കണമേ. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഈ ദൂത് അവരുടെ ഹൃദയങ്ങളുടെ അന്തർഭാഗങ്ങളിൽ അവിടുത്തെ ഹിതപ്രകാരം അടിഞ്ഞു ചേരുന്നതിനായി ഹൃദയംഗമായി ഞാൻ അപേക്ഷിക്കുകയാണ്. സമീപിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു. കരുണയുണ്ടാകുമാറാകണമേ ദൈവമേ. ഓരോരുത്തരെയും രക്ഷിച്ച് പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. ഇവർ അവിടുത്തെ മക്കളാകുന്നുവല്ലോ. അവിടുത്തെ സ്വർഗീയ നന്മകളാൽ ഇവരെ വലയം ചെയ്യണമേ. കർത്താവായ യേശുവിൽ നിന്നുമുള്ള സുരക്ഷിതത്വം പ്രാപിപ്പാൻ തന്നെ. എന്തെന്നാൽ ഞങ്ങളുടെ രാഷ്ട്രം സുരക്ഷിതമല്ല. അവിടെ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്? ബാബിലോണിയ രാഷ്ട്രം വിചാരിച്ചിരുന്നത് പോലെ തന്നെ. എന്നാൽ ഏത് സമയത്തും ഒരു ദുഷ്ടലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദുഷ്ടലോകം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവ നമുക്ക് മുന്നിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോഴാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. അവരുടെ കരുണയിലാണ് നാം കാണപ്പെടുന്നത്. കർത്താവെ, തിരുസഭ അവിടുത്തെ കരുണയിലാണല്ലോ കാണപ്പെടുന്നത്. അവർ നശിപ്പിക്കും എങ്കിലോ സഭയെ അവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുമല്ലോ. കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുത്തെ സംരക്ഷണത്തിൽ എടുക്കുമാറാകണമേ. യേശു നിമിത്തം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.
Just softly a minute. Be reverent. Softly and tenderly Jesus is calling. Calling for you and for me. While we're singing now, take inventory. On the portal he's waiting and watching, watching for you and for me. Come home. Where? Come up. Come up higher, ye who are weary, come home. Earnestly, tenderly, Jesus is calling.
സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് നമുക്കിത് അത്ഭുതകരമായ സമയമായി കാണപ്പെടുന്നല്ലോ. അതെല്ലാം ശരി തന്നെ. ഏത് സമയത്തും അവൻ തയ്യാറാണ്. ആമീൻ. അവനെ കുറിച്ച് അറിയുന്നതിൽ ഞാൻ സന്തോഷപ്പെടുന്നു. ഈ ദുർബലമായ പഴയ ശരീരം ഇവിടെ നശിച്ചു പോവുകയും കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരു ക്ഷണനേരത്തിൽ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. നിത്യതയിലേക്കായി വീണ്ടും ഞാൻ ഒരു ചെറുപ്പക്കാരനായി മാറുന്നതാണ്. വയസ്സായവർ അവിടെ എന്നേക്കും ചെറുപ്പക്കാരായിരിക്കും. ഒരു ക്ഷണത്തിൽ രൂപാന്തരപ്പെടുന്നു. അക്ഷയമായത് അവന്റെ തേജസ്സിൽ നിലനിൽക്കും. നക്ഷത്രങ്ങളെക്കാളും സൂര്യനേക്കാളും അവർ പ്രകാശിക്കും. എന്തൊരു നല്ല അവസരമാകുന്നു, അതിനെ തിരസ്കരിക്കരുതേ. നിത്യതയുടെ ആ ദിവസത്തിൽ അവൻ നമ്മോട് നന്നായി പ്രവർത്തിച്ചിരിക്കുന്നു, നല്ലതുപോലെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നീ എത്രത്തോളം ആഗ്രഹിക്കും. നമ്മുടെ അരമരക്ഷകനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും തള്ളിക്കളയരുതേ, തള്ളിക്കളയരുതേ. അത് ഈ രാത്രിയിലാകട്ടെ. എത്ര പേരാണ് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുന്നത്? അവൻ വരികയാണെങ്കിൽ നിങ്ങൾ തയ്യാറാണോ? എത്രത്തോളം നന്ദിയുള്ളവനാകുന്നു. നിങ്ങളുടെ ഉള്ളം ഉറച്ചു മിനുസപ്പെടുത്തപ്പെട്ടതുപോലെ തോന്നുന്നില്ലേ? നാം വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകപ്പെടുന്നു, അതാകുന്നു സുവിശേഷം. അടുത്തതായി നിങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റൊരാളുടെ കൈകുലുക്കിയിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറവിൻ. യഥാർത്ഥമായിട്ടും കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. തീർത്ഥാടനക്കാരെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരനെ, സഹോദരിയെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റോഡിലെ പാദചാരികളെ പോലെയാകുന്നു നാം. ഈ മഹത്തായ പണ്ടേയുള്ള പരിപാടിയിൽ നടന്നുകൊണ്ട് പോകുന്ന സ്ഥലമെല്ലാം ഞാൻ അതിനെ പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്ന മറ്റെല്ലാത്തിനേക്കാളും കർത്താവെ പണ്ടേയുള്ള ക്രിസ്ത്യാനി എന്ന വണ്ണം കാണപ്പെടുവാൻ വാഞ്ചിക്കുന്നു. നാം ഭയഭക്തിയോടുകൂടെ നിൽക്കുന്ന ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതിനായി വിളിക്കുന്നതിന് അല്പം താമസിച്ചു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്തുവിലേക്ക് കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് തൃപ്തികരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വേഗത്തിൽ ഒരു സഭയെ കണ്ടെത്തുവിൻ. ഒരു നല്ല ആത്മനിറവുള്ള സഭയിൽ ചെന്ന് സ്നാനം ഏറ്റ് ആ സഭയിൽ തന്നെ പോകുവിൻ. ജീവിതകാലം വരെ അവിടെ നിലകൊള്ളുവിൻ. താൻ ചെയ്യാമെന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഏതാണ്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നുവല്ലോ. പിന്നെ അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ അറിയുന്നു, സ്നേഹിതരെ, സംശയരഹിതമായ ഒരു നിഴൽ ഇവിടെ ഉള്ളതായി ഞാൻ അറിയുന്നു. ആ യേശു ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു മനുഷ്യനുണ്ട്. അന്ന് ഗലീലയിൽ കൂടെ നടന്നു വന്നവനായ അതേ മനുഷ്യൻ തന്നെയാണത്. തന്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്ത അതേ മനുഷ്യൻ തന്നെയാണ്. അവന്റെ അടിപ്പിണറുകളാൽ അവൻ സൗഖ്യമാക്കിയിരിക്കുന്നു. അവൻ ചെയ്തതെല്ലാം നിർവഹിക്കുന്നവനായ അവൻ ഇവിടെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ മാറാത്തവനായ കർത്താവായ യേശുവാകുന്നു. ഇപ്പോൾ നമുക്ക് അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഭാവം കണ്ടെറിയുവാൻ ഞാൻ ശ്രമിക്കാം. ആ മനോഹരമായ ഗാനം ഈ രാത്രി യാതനാസ്ഥലത്തിലിരിക്കുന്നവർ അത് ശ്രവിപ്പാനായി എത്ര വമ്പിൽ കൊള്ളുകയാണ്. നിങ്ങളിരിക്കുന്ന ഈ ആസനങ്ങളിൽ തന്നെയാണ് അവരും ഒരു സമയം ഉണ്ടായിരുന്നത്. അവർ സുവിശേഷം ശ്രവിച്ച് കടന്നുപോയി യാതനാസ്ഥലത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഈ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാനായി അവർ എന്തുമാത്രം വാഞ്ചിക്കുന്നു. അവർ വളരെ ദൂരെയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ കർത്താവേ, വാഴ്ത്തപ്പെട്ടവനായ യേശുവിനെ അവിടുന്ന് ഭൂമിയിലേക്ക് അയച്ചുവല്ലോ. അവനിൽ ആത്മാവിന്റെ പരിപൂർണത അധിവസിക്കുന്നു. അവന്റെ അധരങ്ങളിൽ കൂടി അവിടെ നരളി ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, നിങ്ങൾ കൊമ്പുകളത്രേ. മുന്തിരിവള്ളി സ്വയമായി ഫലം കൊടുക്കുന്നില്ല, എന്നാൽ കൊമ്പുകളാണല്ലോ ഫലം കായ്ക്കുന്നത്. ദൈവമേ, അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ മധ്യെ സ്വയം വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച ദൂത് അവിടുന്ന് വന്നതാണെന്ന് ഈ ആളുകൾ അറിയേണ്ടതിന് തന്നെ അന്ത്യനാളുകൾ സമീപിച്ചിരിക്കുകയാണ്. ഒരുക്കമുള്ളവരായിരിക്കാനായി അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയല്ലോ. കർത്താവേ, രോഗികളായവർ ഇവിടെ ഉണ്ട്. അവർ സൗഖ്യം പ്രാപിക്കേണ്ടതിന് അവരെ ഉത്സാഹപ്പെടുത്തണമേ. ദൈവമഹത്വത്തിനായി ഇത് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ തന്നെ അവിടത്തേക്ക് ബലമായി തന്നിരിക്കുന്നു. ജീവിക്കുന്നവനായ ദൈവത്തിന്റെ തിരുസഭയായിരിക്കാൻ തന്നെ ഈ കാണുന്നവരെല്ലാം കൈ ഉയർത്തിയവരാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. അവിടുന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ രാത്രി അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ആളുകളിൽ കൂടി പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്കനുസരിച്ചുള്ള വിശ്വാസത്താൽ അവർ തങ്ങളെ തന്നെ ഫലമായി നൽകുന്നതിന് അനുവദിക്കുമാറാകണമേ. ഞാൻ എന്നെ തന്നെ ഫലമായി അങ്ങേക്ക് തന്നിരിക്കുന്നുവല്ലോ. അവിടുത്തെ ദാനങ്ങളിൽ കൂടി അവിടുന്ന് പ്രവർത്തിച്ച് ഞങ്ങളുടെ മധ്യേ അങ്ങയെ സ്വയം തെളിയിക്കണമേ. ഞങ്ങളുടെ മധ്യേ അപരിചിതർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. എന്തെന്നാൽ ന്യായവിധിക്ക് മുമ്പേ അവിടെ നിന്നെല്ലായ്പ്പോഴും കരുണ കാണിക്കുന്നുവല്ലോ. പ്രാർത്ഥിക്കുന്നതിലേക്ക് വേണ്ടി ദൈവവേലക്കാരെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുകയാണല്ലോ ചെയ്തത്. ഇവിടെ മുന്നിലുള്ളവരോട് ഞാൻ മിക്കവാറും ചോദിക്കുവാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയിരുന്നാലും ഇങ്ങനെ പറയുവാൻ തുടങ്ങുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നുവല്ലോ. അവൻ ഇന്നലത്തെ മഹാപുരോഹിതനാണെങ്കിൽ അവൻ ഇന്നും അങ്ങനെയാകുന്നു. അവൻ മാറാത്തവനാകയാൽ ഇന്നലെ ചെയ്തതുപോലുള്ള അതേ പ്രവൃത്തികൾ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ അവന് ഇപ്പോൾ ഹൃദയത്തെ സ്പർശിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ബലഹീനതകളുടെ സഹതാപത്തോടെ അവനെ സ്പർശിച്ച് അവൻ തിരിച്ച് നമ്മോട് സംസാരിപ്പാൻ അനുവദിക്കുക. അല്പം ചിന്തിപ്പിൻ. ഇതുപോലുള്ള ഒരു ശ്രോതാക്കൾക്ക് മുന്നിൽ അവൻ നിന്നിരുന്നപ്പോൾ ഒരു ദിവസം പത്രോസ് അല്ലെങ്കിൽ സീമോൻ എന്ന പേരുള്ളവനായ ഒരുവൻ അവിടേക്ക് വന്നു. നിന്റെ പേര് സീമോൻ, നീ യോഹന്നാന്റെ പുത്രനാകുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ. എന്നാൽ ഇന്നു മുതൽ നീ പത്രോസ് എന്ന് വിളിക്കപ്പെടും. അവൻ ആരായിത്തീർന്നു? പ്രിയമുള്ള അപ്പോസ്തലനായി തീർന്നു. ഫിലിപ്പോസ് നഥയാലിനെ കണ്ടപ്പോൾ അവൻ അവിടെ വന്നിരുന്നു. ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവൻ പറഞ്ഞുവല്ലോ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി, ആത്മാർത്ഥതയുള്ളവൻ ഒരുവൻ. ഗുരു, അവിടുന്ന് എവിടെ വെച്ച് എന്നെ അറിയുന്നു എന്നവൻ ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. രക്തസ്രാവമുള്ള സ്ത്രീ വന്നപ്പോൾ അവൻ ശ്രോതാക്കളെ നോക്കുകയായിരുന്നു. അവന്റെ പ്രവൃത്തികളെല്ലാം സാധനാലുള്ളതാണെന്ന് അവരുടെ ഉള്ളിൽ അവർ പറഞ്ഞിരുന്നു. ബേൽസെബൂൽ എന്ന് അവരുടെ ഹൃദയ വിചാരങ്ങളെ അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെയല്ലേ? പിതാവ് കാണിക്കാതെ ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് അവൻ പറഞ്ഞു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നെ വിശ്വസിക്കുന്നവനും ചെയ്യും. അതുകൊണ്ട് തന്റെ സഭയിൽ താൻ പ്രവർത്തിക്കണമെങ്കിൽ അവൻ ഇവിടെ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ വാക്കുകളാകുന്നുവല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഈ ശ്രോതാക്കളിൽ കുറഞ്ഞപക്ഷം രണ്ട് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് അവന്റെ വസ്ത്രം തൊടുവാൻ മതിയായ വിശ്വാസമുണ്ടെങ്കിൽ അത് അവർക്ക് നൽകപ്പെടും. അവൻ ഈ ഭൂതലത്തിലായിരുന്നപ്പോൾ ചെയ്തതുപോലുള്ള അതേ പ്രവൃത്തികൾ തന്നെ തന്റെ ആത്മാവിൽ അവൻ മടങ്ങിവന്ന് ഇന്നും ചെയ്യുന്നതാണ്. നിങ്ങളുടെ സൗഖ്യദാതാവായിട്ട് അവനെ നിങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം തൃപ്തരാണോ എങ്കിൽ ആമേൻ പറയാം. നിങ്ങൾക്കിഷ്ടമാണോ? അവിടുന്ന് അത് അനുവദിക്കട്ടെ. അതാകുന്നു എന്റെ പ്രാർത്ഥന. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിപ്പിൻ. സൗഖ്യം പ്രാപിക്കണമെന്ന് കാംക്ഷിക്കുന്ന ഇവിടെയുള്ള രോഗികൾക്ക് കൈ ഉയർത്താം. എല്ലാ ഭാഗത്തും ശരി തന്നെ, സൗഖ്യം പ്രാപിക്കണമെന്ന് വാഞ്ചിക്കുന്ന രോഗികൾ കാണുന്നു. എന്റെ വീക്ഷണത്തിൽ എനിക്ക് അറിയുവാൻ പാടില്ലാത്തവരായ ആരെങ്കിലും ഈ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ റോസലയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മദ്യപാനിയായ പെൺകുട്ടി എവിടെ വെച്ചോ നടന്ന യോഗത്തിൽ വെച്ച് അവൾ വിളിക്കപ്പെട്ടു. അവൾ ഒരു മദ്യപാനിയായിരുന്നു. ഡോക്ടർമാർ അവളെ കടന്നുപോയിട്ടുണ്ട്. കർത്താവാൽ അവൾ വിളിക്കപ്പെട്ടപ്പോൾ ഞാൻ അതുവരെയും ഒരിക്കലും അവളെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവളാൽ അറിയപ്പെട്ടും ഇല്ലെന്ന് അവൾക്ക് തന്നെ അറിയാം. അവളുടെ ജീവിതത്തെ കുറിച്ചും അവളുടെ പരിതസ്ഥിതികളെ കുറിച്ചും കർത്താവ് അവളോട് അറിയിക്കുകയും അവൾ സൗഖ്യമാകാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തു. ദൈവകൃപയുടെ സ്മാരകമായി ഈ രാത്രി അവൾ ഇവിടെ ഇരിക്കുകയാണ്. ഡോക്ടറിന് പുറകെ ഡോക്ടർമാരാലും പേർ വെളിപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത മദ്യപാനികളാലും അവൾ കൈവെടിയപ്പെട്ടവളായിരുന്നു. അവളെ എനിക്കറിയാം. വ്യത്യസ്തമായ രീതിയിൽ എന്നെ വീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരനെ എനിക്ക് നല്ലവണ്ണം അറിയാം. ചാരനിറ വസ്ത്രം ധരിച്ചും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് പൂക്കൾ കൊണ്ടുവരുന്ന സഹോദരനാകുന്നു അത്. ഞാൻ വിശ്വസിക്കുന്നത് ശരി തന്നെ, അയാളുടെ പേര് എനിക്ക് ഊഹിക്കുവാൻ കഴിയുന്നില്ല. സഹോദരൻ ബോസിനോട് കൂടെ അയാൾ എന്റെ വീട്ടിന് താഴേക്ക് താമസിച്ചിരുന്നു. വളരെ മുമ്പല്ലാതെ ഷട്സ്, അതെ സഹോദരൻ ഷട്സ് തന്നെ. അതിനു പുറമേയായി ഈ കെട്ടിടത്തിൽ എവിടെയോ വെച്ച് സഹോദരൻ ഫ്രഡ് സോത്മനെ അല്പസമയത്തിന് മുമ്പ് ഞാൻ കണ്ടതായി ഓർക്കുന്നു. എന്നാൽ അത് എവിടെ വെച്ചാണെന്ന് ഇപ്പോൾ മറന്നുപോയി. എങ്കിലും ഇവിടെ എവിടെയെങ്കിലും അയാൾ ഉണ്ടായിരിക്കണം. വേറൊരുത്തരെയും ഞാൻ അറിയുന്നില്ല. എന്നാൽ ദൈവം നിങ്ങളെല്ലാവരെയും അറിയുന്നു. നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിപ്പിൻ. ചുറ്റും മാറിയപ്പോൾ അനങ്ങരുത്. അടുത്ത ചില ക്ഷണം യഥാർത്ഥമായി ഭയഭക്തിയോടുകൂടെ ഇരിപ്പിൻ. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. കഴിയുമെങ്കിൽ അല്പസമയം അതുപോലെ തന്നെ തികച്ചും ഭയഭക്തിയോടുകൂടെ ഇരിപ്പിൻ. അല്പം ചിന്തിപ്പിൻ. ക്രിസ്തു ഇതിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ വേറൊരുവനല്ല. ഞാൻ എന്നത് ഒരു വ്യക്തിപരമായ സർവനാമമാണ്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങളും ചെയ്യും. ഇന്നലെയും ഇന്ന് എന്നേക്കും അനന്യൻ തന്നെ. അത് യഥാർത്ഥമല്ലേ? അത് യഥാർത്ഥമാക്കപ്പെടണം. ഞാൻ കർത്താവിന് വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ തല ഉയർത്തിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആ മൂലയ്ക്ക് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഈ മൂലയിൽ തന്നെ അവൾ കറുത്ത നിറക്കാരിയാകുന്നു. മാന്യമായ സ്ത്രീയെ, ഞാൻ നിന്നെ അറിയുകയില്ല, ദൈവം നിന്നെ അറിയുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രകാശം അവൾക്ക് അല്പം മുകളിലുണ്ട്. അവൾക്കാണെങ്കിൽ അവളുടെ പ്രയാസം എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ അവൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അതിന് കർത്താവായ യേശു അവളെ സഹായിക്കുമെന്നും നീ വിശ്വസിക്കുന്നുവോ? നീ പ്രയാസത്തിലായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമുള്ളവളായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ വെളിച്ചം ഇവിടെയുണ്ട്. കൊള്ളാമല്ലോ, ഞങ്ങൾ അത് കാണുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണ്. അത് സാധ്യമാണെങ്കിലും നിങ്ങൾക്കത് കാണുന്നില്ല. ഞാനത് ശരിക്കും കാണുകയാണ്. നോക്കുവിൻ. കൊള്ളാമല്ലോ സഹോദരൻ ബ്രഹ്മാം, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിങ്ങൾക്കത് കാണുവാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്കും കഴിയുമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അത് സാധ്യമല്ല. ഒരു പ്രകാശത്തിന്റെ രൂപത്തിൽ യേശുവിനെ പൗലോസ് കണ്ടല്ലോ. അവനോട് കൂടെ പോയവർ അത് കണ്ടില്ലല്ലോ. നോക്കുക, വിദ്വാൻമാർ ആ നക്ഷത്രത്തെ കണ്ടു, അവരെ ആനയിച്ച പ്രകാശത്തെ മറ്റൊരുത്തരും കണ്ടില്ലല്ലോ. അത് ചിലർക്ക് മാത്രം, അത് ദാനമാകുന്നു. സൈനസ് എന്ന് പറയുന്ന എല്ലുവഴി രോഗമാണ് ഇവൾക്കുള്ളത്. അത് ശരി തന്നെയാകുന്നു. ഹൃദ്രോഗം കൂടെ നിനക്കുണ്ട്. തികച്ചും അതും ശരിയാകുന്നു. ശ്രദ്ധിക്കുക, നിന്റെ പേര് എസ് സി എന്നാണ് അവർ വിളിക്കുന്നത്. അതും ശരിയാണ്. നിന്റെ മുമ്പിലത്തെ പേര് അപ്ഷർ എന്നാണ്. ക്ലബ്ലാൻഡ് വടക്ക് വീതിയിലാണ് നീ താമസിക്കുന്നത്. നിന്റെ മേൽവിലാസം 1264. അതും തികച്ചും ശരിയാണ്. നീ എന്തോ സ്പർശിച്ചിരിക്കുന്നു. നീ എന്നെ തൊട്ടിട്ടില്ല എന്ന് നീ അറിയുന്നുവല്ലോ. അവിടെ നിനക്കടുത്തിരിക്കുന്നതായ ആ പെൺകുട്ടി, അവളും കൂടെ പ്രാർത്ഥിക്കുകയാണ്. അവൾ മറ്റാർക്കോ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് അവളുടെ അമ്മ തന്നെ. അവൾക്കെന്തോ അവളുടെ ശ്വാസകോശത്തിൽ പിശകുണ്ട്. നിനക്ക് ഈ സ്ത്രീയുമായിട്ട് അല്പം ബന്ധമുണ്ട്, നീ അവിടെ മരുമകളാകുന്നു. നിന്റെ പേര് മാർഗരറ്റ് എന്നാണ്. അത് ശരി തന്നെ, അതേ സ്ഥലത്ത് തന്നെയാണ് നീയും താമസിക്കുന്നത്. നീ ഇവിടെ കടന്നു വരുന്നത് ഞാൻ കണ്ടു. ഇതിനെക്കുറിച്ച് നീ എന്ന് വിചാരിക്കുന്നു? സാർ, അടുത്ത മനുഷ്യൻ അവിടെ ഇരിക്കുകയാണല്ലോ. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ പ്രയാസം എന്താണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ നീ അവനെ സ്വീകരിക്കുമോ? നിനക്ക് വയറ്റുവേദനയാണ്, അത് ശരി തന്നെ. അത് യഥാർത്ഥമാണെങ്കിൽ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുക, തികച്ചും ശരിയാകുന്നു. നീ ഒരു ഉപദേശിയാണ്, അത് ശരി തന്നെ. ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞേക്കാം അവൻ അവന്റെ പുരോഹിത വസ്ത്രം നോക്കിയിട്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. ശരി തന്നെ. അതിനു പുറമെ നീ ഒരു പ്രസ്ബിറ്റേറിയൻ ആയിരിക്കണമെന്ന് മറ്റുള്ള ചിലർ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നാൽ നീ ഒരു പെന്തിക്കോസ്ത് ഉപദേശിയാകുന്നു, അതും ശരി തന്നെ. ആമേൻ. നിനക്കുള്ള ഞരമ്പ് തളർച്ച കുടൽപുണന ഉണ്ടാക്കിയാണ് അത് പോയിരിക്കുന്നു. വീട്ടിൽ ചെന്ന് സുഖമായി ജീവിക്കുക. ആമേൻ. ദൈവത്തിൽ വിശ്വസിപ്പാൻ ലേസും സംശയം വേണ്ട. ഇവിടെ ഇരിക്കുന്ന നീ എന്താണ് ചിന്തിക്കുന്നത്? അതെ, നീ വിശ്വസിക്കുന്നുവോ? ഞാൻ ദൈവത്തിന്റെ ദാസനാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നുവോ? അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും നിനക്കെന്തെങ്കിലും വേണമോ? നിനക്കെന്താണ് വേണ്ടതെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായതാണ് പ്രവർത്തിക്കുന്നതെന്ന് നീ വിശ്വസിക്കുന്നുവോ? യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എങ്ങനെ, അതുപോലെ നീ വിശ്വസിക്കുന്നുവോ? പൂർണ്ണ ഹൃദയത്തോടും വിശ്വസിക്കുന്നുവോ? നിനക്കെന്തോ വളരുകയാണ്, അത് നിന്റെ ഇടുപ്പിലാകുന്നു, അത് ശരി തന്നെ. മാത്രമല്ല വയറ്റുവേദന കൂടെ നിനക്കുണ്ട്, അത് ഞരമ്പ് സംബന്ധിച്ചുള്ളതാണ്, അതും ശരി തന്നെയാണ്. നിന്റെ പേര് യുവ മേരി എന്നാണ്. നിന്റെ പഴയ പേര് റെഡ്മൻ ആണ്. നീ പടിഞ്ഞാറ് 13-ാമത്തെ വീതിയിൽ 13-78-ാം നമ്പർ വീട്ടിലാണ് താമസിക്കുന്നത്. അതും ശരി തന്നെ. ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന് അറിയേണ്ടതാകുന്നു. നിന്റെ ഇളയ മകൾ അവിടെ ഇരിക്കുകയാണ്. അവൾക്കും പ്രാർത്ഥിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ആ കുട്ടിക്ക് രക്തസ്രാവമാണ്. അവൾ വികാരാവേശപ്പെടുകയോ അല്ലെങ്കിൽ അസഹ്യമായ വേദന കൊണ്ട് യഥാർത്ഥമായും കരയുമ്പോൾ മറ്റുള്ളവർ അവളുടെ അടുത്ത് വരുന്നു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ ആൺകുട്ടി അവളുടെ സഹോദരനാകുന്നു. അതും ശരി തന്നെ. ആ ആൺകുട്ടിക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ കഷ്ടപ്പെടുകയാണ്. അതിവാരം കൊണ്ട് അടുത്ത സമയം അവൻ പുറത്തു വിഴുകയും ചെയ്തു. അത് ഇവനല്ലേ? കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നതാണ്. നിനക്കടുത്തിരിക്കുന്ന വെളുത്ത സ്ത്രീ എന്തുകൊണ്ടോ പ്രയാസപ്പെടുന്നത് പോലെ തോന്നുന്നു. നീ അത് വിശ്വസിക്കുന്നോ സഹോദരി? ജാതികൾക്ക് പ്രസ്താവിക്കുന്നതിനായി ദൈവം അയച്ചതായ തന്റെ പുത്രനായ യേശു വേഗത്തിൽ വരുന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഗ്രന്ഥിരോഗം കൊണ്ടും ഉടലിന്റെ അധോഭാഗത്തുള്ള രോഗം കൊണ്ടും ഞരമ്പ് രോഗം കൊണ്ടും നീ പ്രയാസപ്പെടുകയാണ്. നീ ഈ നഗരത്തിലുള്ളവളും അല്ല, ഡെട്രോയിറ്റ്സിൽ നിന്നുമാണ്. ഫാൻഡ്ലർ വീതിയിൽ 12-134-ാം നമ്പറിലാണ് നീ താമസിക്കുന്നത്. അത് ശരി തന്നെ. ഡെട്രോയിറ്റ് മിച്ചിഗണിലാണ്. നീ ഒരു ഇറ്റലിക്കാരത്തിയാണ്. നിന്റെ പേര് വയോല പോലോബ. അതെ, ദൈവത്തിൽ നീ വിശ്വസിച്ച് ചോദിച്ചതിനെ പ്രാപിക്കുക. താഴെ ഈ വഴിയരിൽ ഇരിക്കുന്ന നീ എന്താണ് ചിന്തിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോട് നീ വിശ്വസിക്കുന്നുവോ? അവിടെ ഇരിക്കുന്ന മാന്യ യുവതിക്ക് എന്താണ്? അവിടെ ഒടുവിൽ ഇരിക്കുന്നതായ മാന്യമായ യുവതിയെ നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവോ? ആരായാലും സാരമില്ല. അവൾക്ക് തൊട്ടടുത്തിരിക്കുന്ന നീ എന്താണ് വിചാരിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോട് നീ വിശ്വസിക്കുന്നുവോ? കൊച്ചു മാതാവ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനെക്കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത്? നിന്റെ ഞരമ്പുകളിലുള്ള വീക്കം കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഇങ്ങനെ ചെയ്യുമോ? നിന്റെ ഭർത്താവിന് കാതിനസുഖമാണ്, അതിനും കൂടെ പ്രാർത്ഥിക്കുവാൻ നീ ആഗ്രഹിക്കുകയാണ്. ഇതും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നീ വിശ്വസിക്കുമെന്ന് നീ വിചാരിക്കാനിടയുണ്ട്. അതും തികച്ചും ശരിയാണ്. ഇപ്പോൾ നീ എന്നെ വിശ്വസിക്കുന്നുവോ? ആദ്യമേ നീ സൗഖ്യം പ്രാപിച്ചില്ല, ഒരുതരം ഉറക്കമിഴച്ചിലാണ് കാരണമായിരുന്നത്. പിന്നീടാണ് നീ സൗഖ്യമായത്. അവൾക്ക് അടുത്തിരിക്കുന്ന മാന്യമായ സ്ത്രീയെ നീയും ഉയർത്തിയിരുന്നു. അതിനെക്കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത്? ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിക്കുന്നുവോ? ശരി, പിന്നെ നിന്റെ സന്ധിവാദം നിന്നെ വിട്ടു നീങ്ങുന്നതാണ്. സാർ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കൈകളാട്ടിയത് നിങ്ങളാണല്ലോ. നിന്റെ ഹൃദ്രോഗത്തെ ദൈവം സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നീ സൗഖ്യമാകുമോ? ദൈവത്താൽ ആകുമെന്ന് നീ വിശ്വസിക്കുന്നു. നീ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ അയാളെ നോക്കുകയാണല്ലോ. നീ കൂടെ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് ദൈവം വേണമോ? നിനക്ക് ഹൃദ്രോഗം കൂടെ ഉണ്ട്. നിനക്ക് അങ്ങനെയല്ലേ? അതെ, അതും ശരിയാകുന്നു. ശരിയാണ്, ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ അത് പ്രാപിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ദൈവത്തെ വിശ്വസിപ്പിൻ. അവിടെ അറ്റത്തിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നീ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. നോക്കുക, നിന്റെ പാദത്തിന് അസുഖമാണ്. അങ്ങനെയല്ലേ? കർത്താവായ യേശുവേ, നീ വിശ്വസിക്കുന്നുണ്ടോ? മറ്റാർക്കോ കൂടെ നീ പ്രാർത്ഥിക്കുകയാണ്. അത് നിന്റെ സഹോദരനാണ്, അയാൾ ഡിസ്കോസിലാണ്. അടുത്തതായിട്ട് അയാളുടെ ശ്വാസകോശത്തിന്റെ ശസ്ത്രക്രിയ നടന്നു, പകുതി പുറത്തെടുക്കപ്പെട്ടു. അതും ശരിയാണ്, നീ വിശ്വസിക്കുന്നുവോ? എന്നാൽ നീ കേട്ടത് പ്രാപിക്കുക. നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
I will praise him. Praise the Lamb for sinners slain. Give him glory, all ye people, for his blood hath washed away ye stand. Blessed Lord,
അർത്ഥപ്പെട്ട കർത്താവേ, അവിടെ നിന്ന് ഒരു ദിവസം ആകാശങ്ങളിൽ വരുന്നത് ഞങ്ങൾ കാണും. ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങളോട് കൂടെ സമ്പൂർണമായി പ്രസ്താവിച്ചുവല്ലോ കർത്താവേ. ലോകത്തിന് അത് വായിക്കാൻ കഴിയില്ല, ഞങ്ങളും കൂടെ അത് പ്രതീക്ഷിച്ചില്ല. കാരണം അവർ എന്നെ ഒരിക്കലും കാണുകയില്ല എന്ന് അവിടെ നരളിച്ചതിരിക്കുന്നുവല്ലോ. എങ്കിലും അവിടുത്തെ പൈതങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധിക്കുമല്ലോ. ഞങ്ങൾ അവിടുത്തെ കുഞ്ഞുങ്ങളെന്നറിയുന്നുവല്ലോ. അതിനായി ഞങ്ങൾ കൃതജ്ഞർ ഉള്ളവരായിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈ കെട്ടിടത്തിലുണ്ടായിരിക്കുന്ന രോഗികളെല്ലാവരെയും സൗഖ്യമാക്കി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ ഇപ്പോൾ മഹത്വപ്പെടേണമേലിരിക്കാതെ എഴുന്നേറ്റ് പ്രകാശിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാക്കുവാനും ഇടയാക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾ അവനെ വിശ്വസിക്കുകയാണെങ്കിൽ സ്വന്തം കാലിൽ എണീറ്റ് നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്തുതിപ്പിൻ. നിങ്ങളെല്ലാവരെയും അവൻ സൗഖ്യമാക്കിയിരിക്കുന്നതിനാൽ ദൈവ മഹത്വത്തിനായി നാം കർത്താവായ യേശുവിൽ സന്തോഷിക്കാം. നിങ്ങളെല്ലാവരെയും അവൻ സൗഖ്യമാക്കിയിരിക്കുന്നതിനാൽ ദൈവ മഹത്വത്തിനായി നാം കർത്താവായ യേശുവിൽ സന്തോഷിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആമേൻ.